بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ മരണം വരെ ജീവിതം പതരാതെ നിലനിർത്തണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്. സിഹർ, മന്ത്രവാദം, അതിൻ്റെ ഇസ്ലാമിക വിധിയാണ് ഇൻഷാല്ലാ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം തൗഹീദിൻ്റെ അടിത്തറയിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് സർവശക്തനായ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം ആരാധന നൽകുന്നതിന് വിഘാതമാകുന്ന, ന്യൂനത വരുത്തുന്ന, അല്ലെങ്കിൽ അതിനെതിരാകുന്ന യാതൊരു ചലനവും പ്രവർത്തനവും നമ്മളുണ്ടാകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊള്ളാത്തവരോ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം വഴിതെറ്റിപ്പോയവരോ ആയ ആളുകൾ തൗഹീദിൻ്റെ കാര്യത്തിൽ ലാഘവ മനസ്ഥിതിയാണ് വെച്ചു പുലർത്തുന്നത്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, ആ ആരാധനയുടെ വകഭേദങ്ങൾ ഇസ്തിഗാസ, അതേപോലെ ഇസ്തിആദ, ഇസ്തിആന, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ സൃഷ്ടികളെ പേടിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ സൃഷ്ടികളെ സ്നേഹിക്കുക, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിൻ്റെ നാനാവശങ്ങൾ സൃഷ്ടികൾക്ക്, അത് തങ്ങന്മാർ, ഔലിയാക്കന്മാർ, ജിന്ന്, മലക്ക് എന്നൊക്കെ പറഞ്ഞ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ശിർക്കും കുഫറും കലർന്ന പ്രവർത്തനങ്ങൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് ആഭിചാരം. ആഭിചാരം എന്നുള്ളതിനാണ് നമ്മൾ അറബി ഭാഷയിൽ സിഹർ എന്ന് പറയുന്നത്. സിഹറിൻ്റെ ഇസ്ലാമിക വിധി പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്തെന്ന് ചോദിച്ചാൽ, സിഹർ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. സിഹർ ചെയ്യുന്നവൻ കാഫറാണ്. മൻ സഹറ ഫഖദ് കഫറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആഭിചാരം ചെയ്താൽ അവൻ കാഫറായി. സിഹറിൽ ശിർക്കുള്ളതുണ്ട്, ശിർക്കിലേക്ക് നയിക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ആഭിചാരകന്മാർ, നമ്മൾ മന്ത്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ, അത് അറബ് മാന്ത്രികമായാലും ശരി, മറ്റേത് മതത്തിന്റെ പേരിൽ നടക്കുന്ന മാന്ത്രികമാണെങ്കിലും ശരി. കാരണം സിഹർ എന്ന് പറയുന്നത് വളരെ പ്രാചീനകാലം മുതൽ വിവിധ ഗോത്രങ്ങളിലും സമൂഹങ്ങളിലും സമുദായങ്ങളിലും നിലനിന്നു പോന്നിട്ടുള്ള ഒരു ദുരാചാരമാണ്. അതിലെ വലിയ പങ്കും പൈശാചിക സേവയിലൂടെ നടത്തപ്പെടുന്ന കാര്യങ്ങളാണ്. പിശാചിനെ സേവിച്ച് ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് തങ്ങളുടെ സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സിഹറിന്റെ ലക്ഷ്യം. നിഗൂഢമായ പ്രവർത്തനങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അതിന് സിഹർ എന്ന് പേര് വന്നത്. സിഹർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ പ്രത്യക്ഷത്തിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെങ്കിലും നമ്മൾ അറിയാത്ത വഴിയിലൂടെ, അറിയാത്തതിന് അറൈബിയായ വഴിയിലൂടെ എന്നല്ല, നമുക്ക് നമ്മുടെ ഈ പ്രത്യക്ഷമായ ഗോചരീഭവിക്കുന്ന കാര്യങ്ങളുടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രൂപത്തിലൂടെ മറ്റു ചില ആളുകളിൽ പ്രയാസമുണ്ടാക്കുക, അത്തരം കാര്യങ്ങൾക്കാണ് സിഹർ എന്ന് പറയാം. ശരിക്കും ഭാഷയിൽ സിഹർ എന്ന് പറഞ്ഞാൽ വശീകരണം എന്നേ അർത്ഥമുള്ളൂ. വശീകരിക്കപ്പെടുക എന്നാൽ ഒരു നിമിഷം യാഥാർത്ഥ്യത്തിൽ നിന്ന് ആളുകൾ തെറ്റി നിൽക്കുക, അതാണ് വസീർ. അപ്പോ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നതിനു പകരം സൃഷ്ടികളെ ആരാധിക്കുന്നവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖുർആനിൽ നമുക്ക് കാണാം, ഫഅന്നാ തുസ്ഹറൂ, നിങ്ങളെങ്ങനെ സിഹറിൽ അകപ്പെട്ടു, നിങ്ങളെങ്ങനെ സിഹറിൽ അകപ്പെട്ടു. സൂറത്തു അൽ മുഅ്മിനൂനിൽ 84 മുതൽ 92 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ വായിച്ചാൽ അതിനിടയിൽ ഈ വിഷയം കാണാം. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയും. ആരാണ് ഈ ആകാശഭൂമികളെ പടച്ചെന്ന് വെച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അർശിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്ന് പറയും. ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അള്ളാഹ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആരാധനയുടെ വിഷയം വരുമ്പോൾ നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കും. ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങളെങ്ങനെ സിഹറിലകപ്പെട്ടു. ആരാധനയുടെ അർഹതയും യോഗ്യതയും അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആരാധന കൊടുക്കുന്നത് മറമാടപ്പെട്ടു പോയ ആളുകൾക്ക്, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ജിന്നുകൾ, മലക്കുകൾ, ശൈത്താന്മാർ, ഇങ്ങനെ പലർക്കും ആരാധന കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? അതിന് ഖുർആൻ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് സിഹിറിലകപ്പെട്ടതെന്ന്. അപ്പം ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഒരു നിമിഷം മതിഭ്രമത്തിൽ അകപ്പെടുന്നതിനാണ് ഭാഷാപരമായിട്ട് എന്ത് പറയാ, സിഹിർ എന്ന് പറയാം. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇന്ന മിനൽ ബയാനി ലസിഹ്റുൻ, സംസാരത്തിൽ ഒരു വശ്യതയുണ്ട്, അതിന് സിഹിർ എന്ന് പറഞ്ഞു. ചില ആളുകൾ സംസാരിച്ചിട്ടില്ലാത്തതുണ്ട് എന്ന് തോന്നിപ്പിക്കും, പഴയത് പുതിയതാണെന്ന് വരുത്തും, തിരിച്ചൊക്കെണ്ടോ. ചില ആള് വാഗ്വൈഭവമാണ്, ആ നാവിൽ സിഹിർ വരുന്ന. അപ്പം സാധാരണഗതിയിൽ ഒരാളെ സംസാരം കൊണ്ട് നമ്മൾ വശീകരിക്കുന്ന ആ വശീകരണത്തിന് എന്താണ് പറയാ, സിഹിർ. അത് ഭാഷാപരമായിട്ട്. ഇനി ധാരാളം ഇനങ്ങൾ അതിനുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ നമ്മളെ ശരിക്കും അനുഭവിപ്പിക്കുന്ന, ആസ്വദിപ്പിക്കുന്ന യാഥാർത്ഥ്യമുള്ള സിഹറുണ്ട്. അതേപോലെ തോന്നലുകൾ ഉണ്ടാക്കുന്ന സിഹറുണ്ട്. പിന്നെ മാന്ത്രിക വിദ്യകൾ പോലെ, മാജിക് പോലുള്ള സിഹറുണ്ട്. സിഹറിന് പലതരത്തിലുള്ള ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സിഹറുകൾ പല മേഖലകൾ കൂടി ചേർന്നതാണ്. അതിൽ ചരടുകൾ, ഏലസുകൾ, ഉറുക്കുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി മറ്റുള്ള വ്യക്തികളിൽ രോഗമുണ്ടാക്കുക, വേദനയുണ്ടാക്കുക, ഇണങ്ങി നിൽക്കുന്നവരെ പിണക്കുക, ഇതിനു വേണ്ടി നടത്തുന്ന, പിശാചിനെ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ ആ രൂപത്തിൽ മറ്റുള്ളവരിൽ സ്വാധീനമുണ്ടാക്കാൻ ആഭിചാരകന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുക. അതിന് സമഗ്രമായിട്ടുള്ള വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരു വിശദീകരണം പറയുമ്പോൾ ഒന്ന് അതിൽ ഉൾക്കൊള്ളില്ല, മറ്റൊന്ന് പറയാൻ മറ്റൊന്ന് ഉൾക്കൊള്ളില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായിരുന്നാലും ആഭിചാരം എന്ന് പറയുന്നത് ലോകത്തുടനീളമുണ്ട്. അതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്ന ഏർപ്പാട്, അത് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ, ഒരേ സമൂഹത്തിലെ വ്യത്യസ്ത പാർട്ടിക്കാർ തമ്മിൽ, അതേപോലെ തന്നെ ഒരു പാർട്ടിയിലെ വ്യത്യസ്ത നേതാക്കന്മാർ തമ്മിൽ പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും സിഹർ ചെയ്യും. പിന്നെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസൂയയും പകയും ഒക്കെ വരുന്നതോടുകൂടിയിട്ട് കുടുംബത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സിഹർ ചെയ്യും. ഇത് എല്ലാ സമുദായത്തിലുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്, മുസ്ലിം സമുദായത്തിലും ഇത് കടന്നുകൂടിയിരിക്കുന്നു. അങ്ങേയറ്റത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നതും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് സിഹർ എന്നതുകൊണ്ട് വൻകുറ്റങ്ങളിലാണ്. സബോൾ മുബിഖാത്ത് എണ്ണിയപ്പം ഷിർക്ക് കഴിഞ്ഞ തൊട്ടുടനെ രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത് സിഹറാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്നുള്ളൊരു വാദം, അത് വെറും കൺകെട്ട് മാത്രമാണ്, വെറും മാജിക് മാത്രമാണ്, കൈവേഗം കൊണ്ട് കാണിക്കുന്ന ചില വശീകരണം മാത്രമാണ് എന്ന് ചിലർ പറയാറുണ്ട്. അതും സിഹ്റിൽ പെട്ടതാണ്, സംശയമല്ല. പക്ഷെ അത് മാത്രമാണോ സിഹ്ർ? അല്ല. നമ്മൾ വളരെ കരുതലോടുകൂടിയിരിക്കാനും വിട്ടുനിൽക്കാനും സൂക്ഷിക്കാനും അതേപോലെ നമ്മെ ബാധിക്കാതിരിക്കുന്നതിന് സംരക്ഷണം സ്വീകരിക്കാനും എല്ലാം പഠിപ്പിക്കപ്പെട്ട സിഹ്റിനെ സംബന്ധിച്ച് ഖുർആനും ഹദീസും പറയുന്നത് എന്താണെന്ന് നമുക്ക് ആമുഖമായിട്ട് നോക്കാം. ഒന്നാമതായി സൂറത്തുൽ ബഖറ 102 ആയത്ത്. ആയത്ത് മുഴുവനായി ഞാൻ ഒരു വിശദീകരിക്കുന്നില്ല. അതിൽ നമുക്ക് കാണാൻ കഴിയും ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു പരീക്ഷണാർത്ഥം പറഞ്ഞയച്ചു. ഞങ്ങൾ പരീക്ഷണമാണ് എന്ന് അവർ പറഞ്ഞു. അവർ ആഭിചാരകന്മാരെ ആഭിചാരം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ആഭിചാരം കൊണ്ട് അവർക്ക് ആരും ദ്രോഹം വരുത്താൻ കഴിയില്ല, ശരിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഉത്തരവുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിൽ അവർ പഠിപ്പിച്ചപ്പോൾ അവരിൽ നിന്ന് ചില നിഷേധികൾ വന്ന് സിഹ്ർ പഠിച്ചു. ആ പഠിച്ച സിഹ്റിനെ പറ്റി ഖുർആൻ പറയുന്നത് ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അവർ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സിഹ്ർ പഠിച്ചു എന്നാണ്, പഠിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്? സിഹ്ർ പഠിക്കാൻ പറ്റും, അതായത് പഠിപ്പിക്കാനും പറ്റും. രണ്ടാൾക്കാർ പഠിപ്പിച്ചെടുക്കുന്നു, നാട്ടിലെ പല നിഷേധികളും വന്നിട്ട് അത് പഠിക്കുന്നു. യാഥാർത്ഥ്യമില്ലാത്തൊരു സംഗതി പഠിപ്പിക്കാൻ പറ്റുമോ? യാഥാർത്ഥ്യമില്ലാത്തൊരു സംഗതി പഠിക്കാൻ പറ്റുമോ? അപ്പൊ സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്ന വാദം ഖുർആനിലെ സൂറത്തുൽ ബഖറ തന്നെ തള്ളിക്കളഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമതായി വമിൻ ശരീ നഫാസാത്തി ഫിൽ ഉഖദ്, മുഅവിദത്തൈനിലെ സൂറത്തുൽ ഫലഖ്, ആ സൂറത്തുൽ ഫലഖിലെ വമിൻ ശരീ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ശറിൽ നിന്ന് പുലരിയുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ കെട്ടുകളിൽ ഊതുന്നവരാരാണ് മുഴുവൻ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞാൽ അവർ സവാഹിർ, സിഹ്ർ ചെയ്യുന്നവരാണ്, ആഭിചാര പ്രവർത്തനം നടത്തുന്നവരാണ്. കാരണം ഈ സിഹ്റിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ഊത്ത്. തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് ഊതി ഉള്ള പ്രത്യേകമായ അത് അള്ളാഹു പഠിപ്പിച്ച പ്രകാരമല്ല, പ്രവാചകൻ സല്ലല്ലാഹു മാതൃക അനുസരിച്ചല്ല, നേരെ മറിച്ച് പിശാചിനെ സേവിച്ചുകൊണ്ടും കുഫറിന്റെയും ശിർക്കിന്റെയും വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടും നടത്തുന്ന ഊത്തും പ്രവർത്തനവും അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സിഹ്ർ. അതിൽ നിന്ന് ആ സാഹിറന്മാരിലെ ശെറിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു എന്നുള്ളതിന് സാഹിറന്മാരെന്നുള്ളതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് നഫാസാത്ത്, ഒന്നിന് ശെറിൽ നഫാസാത്തിൽ ഒക്കത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നഫാസാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഊതുന്ന ആളുകൾ ആളുകൾക്ക് ശെറുണ്ടാക്കുന്നതിന് വെച്ചാൽ ഹക്കീക്കത്തില്ലാതെ യാഥാർത്ഥ്യമില്ലാതെ എങ്ങനെ ശെറുണ്ടാക്കാൻ പറ്റും? അപ്പൊ സാഹിറുമാരായ ആളുകൾ ആരുടെ മേലാണ് ഞങ്ങൾ സിഹ്ർ നടത്തുന്നത്? അവരിൽ ഷെറുണ്ടാക്കുന്നത് കൊണ്ടാണ് അവരുടെ ഷെറിൽ നിന്ന് ശരണം തേടുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലുന്നത് പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. അതാണ് പിന്നെ സൂറത്തു അൽ ബഖറയിൽ 102 ആയത്തിന്റെ ആദ്യ ഭാഗം എന്താണ്? വമാ കഫറ സുലൈമാനു വലാക്കിന ഷയാത്തിന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്ർ. നേരത്തെ ഞാൻ വായിച്ചത് യതഅല്ലമൂനാ, പഠിക്കുന്നു. യുഅല്ലിമൂനാന്നാലോ പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, അതേപോലെ അതിൽ നിന്ന് ഷെറുണ്ടാകുന്നു എന്നെല്ലാം തന്നെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. ഇനി സഹീഹുൽ ബുഖാരി, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ധരിക്കപ്പെടുന്ന ഹദീസ്, ഹദീസുകളിലും വന്നിട്ടുണ്ട് സിഹ്റിന്റെ യാഥാർത്ഥ്യം. മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹ്ർ സംഭവിച്ചു. ചെയ്ത സിഹ്ർ അങ്ങനെ തന്നെ എല്ലാവർക്കും വലിച്ചോണം ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യാം, പലതിനും വേണ്ടിയാണ് സിഹ്ർ ചെയ്യുക. ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയണമെന്ന് ലക്ഷ്യം വെച്ചായിരിക്കും അവർ സിഹ്ർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ പ്രവാചകൻ അത്രത്തോളം വിഷമിപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രവാചകനെ ജനങ്ങളുടെ അടിസ്ഥാന ദ്രോഹങ്ങളിൽ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. അള്ളാഹു യാസിമുക്ക മിനന്നാസ്. അതിനെതിരല്ല ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രവാചകൻ ഉണ്ടാവുക. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന് പരിക്കുപറ്റി, കുഴിയിൽ വീണു, പല്ലുപോയി, അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും പ്രവാചകൻ അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതിനെതിരല്ല. ആണോ? അങ്ങനെ ചിലത് ചെയ്യാമെങ്കിലും അവരെ മരണത്തിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അപ്പം ഇപ്പൊ നമ്മളൊരാൾ ഒരു അക്രമി, ഒരു ഗുണ്ട വന്ന് വേറൊരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് കുത്തി, ചിലപ്പോൾ ആ കുത്ത് മര്യാദയ്ക്ക് കൊണ്ട് അയാൾ മരിച്ചു പോകും. ചിലപ്പോൾ അള്ളാഹുവിന്റെ വിധി അങ്ങനെ അല്ലെങ്കിലോ അയാൾ കുത്ത് കിട്ടിയാലും മരിച്ചില്ലാന്ന് വരും. അതേപോലെ ഒരാളെ കൊല്ലാൻ വേണ്ടി സിഹ്ർ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തേയുള്ളൂ, ഒരായുധം പ്രയോഗിക്കുന്ന പോലെ, നമ്മളൊരു ആയുധം പ്രയോഗിക്കുന്ന പോലെ സിഹർ ഒരു ആയുധമാണ്, ആഭിചാരം ഒരു ആയുധമാണ്. ആ ആയുധം ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ പ്രയാസം ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ചെറിയ പ്രയാസങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്. സഹീൽ ബുഖാരിയിൽ 5 സ്ഥലത്ത് ആ സംഭവം പറയുന്നുണ്ട്, സഹീൽ മുസ്ലിമിലും ധാരാളമുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യാപകമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ സിഹറിനെ സംബന്ധിച്ച് ഇക്കാലഘട്ടം അത്രയും ഒരു തർക്കം പോലുമില്ലാതെ നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട ഹദീസുകളാണ് ഇതൊക്കെ. മാത്രമല്ല സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലൊന്നും ലഖീഫായ ഹദീസുകളൊന്നും എടുത്തു പറയാനില്ല. അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ലഖീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അഹ്ലു സുന്നത്തല്ല, പുറത്തുപോയി. ആ കാരണം കൊണ്ട് തന്നെ, കാരണം അവർ സ്വഹാബികളെ തള്ളുന്നു, പ്രവാചകനെ തള്ളുന്നു, സ്വഹീഹ് ഹദീസുകളെ തള്ളുന്നു, അതാണ് അതിന്റെ കാരണം. ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം, നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗം. അവർ പറഞ്ഞു, സഹറ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലു മിൻ ബനീ സുറൈഖ് യുഖാലു ലഹു ലബീദ് ബിനുൽ ആസം. ലബീദ് ബിനുൽ ആസം എന്ന പേരുള്ള ഒരാൾ, എന്താണ് അയാൾക്ക്? പിന്നെ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ചെയ്തു. ഹത്താക്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു യഫാലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം പ്രവർത്തിച്ച ചില കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് തോന്നലുണ്ടായി. അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ചില ഭാര്യമാരെ സമീപിച്ചു, അദ്ദേഹത്തിന് തോന്നി ഞാൻ ഭാര്യമാരെ സമീപിച്ചിട്ടില്ല. അതാണ് സിഹറിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അനുഭവം എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അങ്ങനെ അറ്റാ ഇതാ കാനത്താത്ത യോമിൻ ഔദാത്ത ലൈല വഹു ഇന്ദി ലാക്കിന്നഹു ദഅ വദഅ തുമ്മ ഖാല യാ ആയിഷ ആശാർത്തി അന്നല്ലാഹ സ്തഫ്താനി ഫീ മസ്തഫൈതുഹു ഫീ അതാനി റജുലാനി ഫഖാദ അഹദുഹുമാ ഇൻദ റഅ്സി വലാഖറു ഇൻദ റിജ്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറെ ദിവസങ്ങളായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം, ലബീദ് ബിൻ അസമിന്റെ സിഹർ, ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അതേപോലെ വേദന അനുഭവപ്പെട്ടു എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ. പ്രവാചകന് പ്രത്യേകം സാധാരണഗതിയിലുള്ളതല്ലാത്ത വേദന, സിഹറിന്റെ പേരിലുള്ള വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പൊ ആയിഷ ബീബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ്, എനിക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ആശ്വാസം കിട്ടിയത്? അള്ളാഹു എനിക്ക് അതിന്റെ ആശ്വാസം എങ്ങനെയെന്ന് അറിയിച്ചെന്നു സ്വപ്നത്തിലൂടെ. എങ്ങനെയത് അറിയിച്ചെന്ന്? രണ്ടാൾ വന്നു, ഒരാൾ എന്റെ തലയുടെ ഭാഗത്തിരുന്നു, ഒരാൾ എന്റെ കാലിന്റെ ഭാഗത്തിരുന്നു. പ്രവാചകന്റെ സ്വപ്നം വഹിയാണ്, അത് സത്യമാണ്. അതുകൊണ്ട് ആ രണ്ടാൾ ഇരുന്നിട്ട് ഒരാൾ സംസാരിച്ചു, മാ വജൗ റജുൽ, ഈ മനുഷ്യന്റെ വേദന എന്താണ്? അപ്പൊ അതീസ് എന്ത് മനസ്സിലായി? പ്രവാചകന് വേദന ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ലബീദ് ബിൻ ആസം സിഹർ ചെയ്തിട്ടാണ് ഇന്ന് ഹദീസിലുണ്ട്. അപ്പൊ ലബീദ് ബിൻ ആസമും കുട്ടികളും, അദ്ദേഹത്തിന്റെ പെൺകുട്ടികളും സിഹർ ചെയ്തിട്ട് എന്തുണ്ടായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനിച്ചു, അതേപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തോന്നലുണ്ടായി. അപ്പൊ അവര് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. മത്തബൂബ് മൻ തബ്ബഹു ലബീദ് വിലാസം, മത്തബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹർ ബാധിച്ച ആളാണ് എന്ന് ഒരാൾ പറഞ്ഞു. ആരാണ് സിഹർ ചെയ്തതെന്ന് അടുത്ത രണ്ടാമത്തെ ആളെ ചോദ്യം. അപ്പൊ ലബീദ് വിലാസമാണ്, ഫി ഐ ഷൈൻ, ഏത് വസ്തുവിലാണ്? അപ്പൊ സിഹറിന് യാഥാർത്ഥ്യം ഒന്നുകൂടി ഉറപ്പായി. എന്താണ്? ഒരു വസ്തുവിലാണ് സിഹർ ചെയ്യുന്നത്. യാഥാർത്ഥ്യമില്ലെങ്കിൽ എന്തിനാ വസ്തു? ഒരു വസ്തുവിലാണ് ചെയ്യുന്നത് സിഹർ ചെയ്യുന്നത്. ചില വസ്തു നമുക്ക് പരിചയമുള്ള പ്രവാചകൻ സിഹർ എന്തിലാണ്? ഫി മിസ്സിൻ വ മിശാത്തത്തിൻ, മുടിയിലും അല്ല ചീർപ്പിലും, ചീർപ്പിൽ കുടുങ്ങുന്ന മുടിയിലും. അത് രണ്ടിലാണ് ചെയ്തത്, ചീർപ്പും ചീർപ്പിൽ കുടുങ്ങിയ പ്രവാചകന്റെ മുടിയും. അത് രണ്ടും കൈവശപ്പെടുത്തിയിട്ടാണ് ലബീദ് ബിൻ ആസം അയാളുടെ മക്കളും എന്ത് ചെയ്തിരിക്കുന്നത്? സിഹർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വജഫു തള്ളി നഹലത്തി, പിന്നെ എന്താണ്, ഈത്തപ്പനയുടെ അറ്റത്ത് കാണുന്ന, പിന്നെ അതിന്റെ പറിച്ചെടുക്കാവുന്ന ഭാഗം, നമ്മൾ പാള എന്ന് പറയും ആ ഭാഗം, അല്ലെങ്കിൽ പോള, കൂമ്പോള എന്നൊക്കെ പറയുന്ന, മുകളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം, അത് മൂന്നും കൂട്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? പ്രവാചകൻ സ്ഥാനം സിഹർ ചെയ്തിരിക്കുന്നത്. അതില് മുടിയും ചീർപ്പും വെച്ചിട്ട് ചില ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തി പിശാചിനെ സേവിച്ച്, അല്ലെങ്കിൽ ആ നിലക്ക് എങ്ങനെയാണ് ആഭിചാരകന്മാർ സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ച് അവർ സിഹർ നടത്തി. ബൈന ഹുവ, എന്നിട്ട് അതെവിടെയാ ഉള്ളത്, ഈ സിഹർ ചെയ്ത വസ്തുക്കൾ എവിടെയാ ഉള്ളത്? കാല, അവർ അടുത്ത ആൾ പറഞ്ഞു, ഫി ബീരി ദർവാൻ, അത് ദർവാൻ കിണറ്റിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അത് മദീനയിലുള്ള ബനു സുറൈത്തിന്റെ ഒരു കിണറാണ്, ആ കിണറിലാണ് എന്തിരിക്കുന്നത് ഇത്. അവർ അങ്ങനെ ഫാത്താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ നാസിൻ മിന അസ്ഹാബി ഫജ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി ചെന്നു. ആയിഷ കന്നമ അഹ നഖഅത്തുൽ ഹന്ന വകഅന്ന റുഊസു നഖലിഹ റുഊസു ശയാത്തീൻ, അവിടെ ചെന്ന് നോക്കുന്ന നേരത്ത് കാണുന്നതെന്ന് വെച്ചാൽ ആ ഈത്തപ്പനയുടെ തല പിശാചിന്റെ തലകൾ പോലെ എന്ന് പ്രവാചകൻ സലാസും പറഞ്ഞു. കിണറിലെ വെള്ളം മൈലാഞ്ചി പോലെ വിവരണമായിരിക്കും. സിഹ്ർ ചെയ്തിട്ട് കിണറിലെ വെള്ളത്തിന് നിറമാറിയിട്ടുണ്ട്. അത് പ്രവാചകൻ സലാസും പറഞ്ഞു. അപ്പം ആളുകൾ ചോദിച്ചു, കുൽത്തു യാ റസൂലല്ലാ അഫലാ ഇസ്തഖ്റജ്തു, അതെടുത്ത് കളഞ്ഞാലോ, അത് പുറത്തെടുത്ത് കളഞ്ഞാലോ? അപ്പോൾ പ്രവാചകൻ സലാസും പറഞ്ഞു, അത് ആഫാനില്ല, അല്ല എനിക്ക് ആഫാത്ത് നൽകി, സൗഖ്യം നൽകി, മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ കരിഹ്തു അൻ ഉസീറ അലൻ നാസി ഫീഹി ശർറ, ആ മാരണം ചെയ്ത വസ്തുക്കളുടെ പേരിൽ ഇനി മറ്റാർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമോ എന്നത് എനിക്ക് വെറുപ്പാണ്. പ്രവാചകനെ പോകുന്നത് മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാകുന്നുള്ള പേടിയുണ്ട്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് അത് എടുത്ത് പുറത്തേക്ക് കളയണ്ട, കിണർ മൂടിക്കളയാൻ വേണ്ടി കൽപ്പിച്ചു. മനസ്സിലായില്ലേ? മറ്റിടത്ത് ആദ്യം അത് എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു, അത് പുറത്തെടുത്തു, അതിനെ നിർവീര്യമാക്കി, വീണ്ടും എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേനിട്ട് കിണർ മൂടിക്കളഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ കിണർ മൂടിക്കളയാണ്, ആ കിണറിലെ വെള്ളം പിന്നെ ആരും ഉപയോഗിച്ചില്ല. കാരണം പ്രവാചക വിശ്വാസത്തിന് അതിശക്തമായ സ്വാധീനം ഉണ്ടാക്കാവുന്ന സീറാണ് ചെയ്തത്. പ്രവാചകന് അത് ചെറിയ നിലക്കെ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സഹീഹ് ബുഖാരിയിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ടിൽ ബുഖാരിയിൽ കാണുന്നത് ഒരു റിപ്പോർട്ടിൽ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അതിനുള്ള ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ആഫാനില്ല, അള്ള എനിക്ക് സൗഖ്യം നൽകി, അവ ഷാഫാനി എനിക്ക് ശിഫ നൽകി എന്നാണ്. അപ്പൊ ഷാഫാനി എന്നും ആഫാനി എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ വന്നു, പ്രവാചകന് സുഖമായി. അപ്പൊ സിഹർ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാവാം, രോഗമുണ്ടാകാം, വേദന ഉണ്ടാകാം. അതിന് പ്രതിരോധം ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ശമനവും ഉണ്ടാകും. യാഥാർത്ഥ്യമുള്ള ശമനം ഉണ്ടായത് അപ്പൊ റസൂലുള്ളാഹി നമുക്കത് മാറി എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ സിഹർ ഉണ്ടായാൽ അതിന് നമുക്ക് മാറാനുള്ള വഴികൾ സ്വീകരിക്കാം. സിഹർ മാറാനുള്ള വഴി എന്തായിരിക്കണം? സിഹറിൽ നിന്ന് രക്ഷപ്പെടാനും ആശ്വാസം കിട്ടാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അതിൻ്റെ പേരാണ് അറബി ഭാഷയിൽ റുഖയ എന്ന് പറയും. അത് മന്ത്രവാദമല്ല, മന്ത്രം. പ്രാർത്ഥനയും ദിക്റുകളും ഖുർആൻ പാരായണവും എല്ലാം ചേർന്നിട്ടുള്ള പ്രത്യേകമായ ഒരു പ്രവർത്തനമാണ്. എന്ത്? ദുആവും അദാവും ഉള്ള ഒരു പ്രവർത്തനമാണ് റുഖയ എന്ന് പറഞ്ഞാൽ. റഖ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്നാണ്. അതിൽ നിന്ന് അതാണ് അതിൻ്റെ ക്രിയാനാമമാണ് റുഖയ. റുഖയ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രം. അത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന മന്ത്രവാദമല്ല. ഈ സിഹറിൽ നിന്ന് കരകയറാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന ഒരു വഴി മറു സിഹർ ചെയ്യുക എന്നുള്ളതാണ്. മാട്ടിനും മരണത്തിനും പരിഹാരമായിട്ട് അല്ലേ, വലിയ പുരോഗമന ചിന്ത സമൂഹത്തിൽ വളർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും എടുത്താൽ പോലും, അതേപോലെ തന്നെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, മീഡിയ പരിശോധിച്ചാൽ, ചാനലുകൾ പരിശോധിച്ചാൽ പോലും, സിഹർ കച്ചവടം ചെയ്യുന്ന കോളങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ആഭിചാരകന്മാരായ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും മുസ്ലിയാക്കന്മാരും ഒക്കെ വന്നിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ എന്തെയാണ്, അവർ പരിപാടി നടത്തും, പരസ്യം ചെയ്യും ഒക്കെ ചെയ്യും അല്ലേ. അറബ് മാന്ത്രികം, അല്ലാത്ത മാന്ത്രികം, ജ്യോതിഷം, അതേപോലെ ദേവസ്ഥാനം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ മിക്ക പത്ത് ആളുകളത് കാര്യമായിട്ട് എടുത്ത് വായിക്കുന്ന കാര്യം. ആ പേജ് തന്നെ നോക്കാൻ പാടില്ല. കുഫറിലേക്കും ശിർക്കിലേക്കും ആകർഷിക്കപ്പെടുന്ന ആ വഴിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. വളരെ അതപ്പം എന്താണ്, ആഭിചാര പ്രവർത്തനങ്ങളുടെ കേന്ദ്രത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. പുരോഗമന ചിന്ത പ്രഖ്യാപിക്കുന്ന പത്രങ്ങൾ പോലും അത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ അവർ പോലെ അതിന് മുക്തരല്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ മറു സിഹർ, ആഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറു ആഭിചാരം. ഈ ആഭിചാരമാണെങ്കിലോ കുഫറാണ്, അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താലും കുഫറാണ്. നമുക്കെതിരെ ആരെങ്കിലും സിഹർ ചെയ്താൽ, ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്കെതിരെ ഒരു സിഹർ ചെയ്താൽ അതും എന്താണ്, കുഫറാണ്. പലതും ശിർക്ക് കലർന്നതാണ്, മിക്ക സിഹറും ശിർക്ക് കലർന്നതാണ്. അതുകൊണ്ട് ശിർക്കിലേക്കും കുഫറിലേക്കും ആളുകൾ പോകാനിടയുണ്ട്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവ ശിർക്ക് കലരാത്ത രൂപത്തിലുള്ള മന്ത്രം, അതിനെ മന്ത്രവാദം എന്ന് വിളിച്ച് തള്ളാൻ പാടില്ല. കേരളത്തിലെ സലഫി പ്രസ്ഥാനവും ജിഹാദി ചിന്തകളും തീർച്ചയായും വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളെമ്പാടും തുടച്ചു നീക്കാനും ഈ ഉറുക്കും നൂലും മേലസും സിഹറുമായി ബന്ധപ്പെട്ട മറ്റ് അടയാളങ്ങളും തില്ലിസമാത്ത് അല്ലെങ്കിൽ തൽസമാത്ത് എന്ന് പറയുന്ന സംഗതികളും ഒക്കെ ഒരു പരിധിവരെ കാര്യബോധമുള്ള ആളുകളുടെ അരികിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികർക്കും സാധിച്ചിട്ടുള്ള അഹമ്മദില്ല. പക്ഷെ ചില ആളുകളതിനിടയിൽ എന്ത് ചെയ്തു, യഥാർത്ഥ ആയതും കൂടി കളഞ്ഞു. ചീത്ത കളയുന്ന കൂട്ടത്തിൽ ആവശ്യമുള്ളത് അവിടെ വെക്കണ്ടേ, അതുകൂടി കളഞ്ഞു. സ്വഹിയായ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പോലും അവർ കളഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും സ്വഹാബികൾ അനുവർത്തിച്ചിട്ടുള്ളതുമായ റുഖയ്യ പോലും എന്ത് ചെയ്തു, അതുപോലും മന്ത്രവാദമാണ് എന്നുള്ള നിലക്കാണ്, അതും മതത്തിനെതിരാണ് മനുഷ്യനെതിരാണെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരിപ്പം തീർന്നിരിക്കുന്നത്, ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രവാദികൾക്കെതിരെ വരുന്ന ആളുകൾ പ്രവാചകനെതിരെയും സഹാബത്തിനെതിരെയുമാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, ദഅവാ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ഇത് നാവ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വിഷമമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചും തെറ്റായ ധാരണകൾ നമുക്കുണ്ടാകാൻ പാടില്ല, സമൂഹത്തിൽ തെറ്റായ ധാരണകൾ നമ്മൾ പ്രചരിപ്പിക്കാനും പാടില്ല. നന്നായി സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടുകൂടി ആ വിഷയത്തിലുള്ള നിയമ ഹക്കും ബാത്തിലും ശരിക്കും വേർതിരിയണം. അപ്പൊ ആളുകൾക്ക് ഭയമായി, എന്ത് വെറുതെ ആവശ്യമില്ലാത്ത ചർച്ച നിർത്തരാൻ നിൽക്കണ്ട, നിങ്ങൾ റുഖയ്യ ഉണ്ടെന്ന് സീറു ഉണ്ടെന്ന് ആളുകൾക്ക് ഹക്കും ബാത്തിലൊന്നും മനസ്സിലാവില്ല. അവര് നിങ്ങളിതുണ്ട്, ഇതിന് റുഖയ്യക്ക് റുഖയ്യ ഉണ്ട്, സിഹറിന് അതിൽ നിന്ന് ആശ്വാസം കിട്ടും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പോകല് മന്ത്രവാദികൾ എടുത്തുകായിരിക്കും. അവര് മാന്ത്രികന്മാരെടുത്തും ജ്യോതിഷന്മാരെടുത്തും മുസ്ലിയാക്കന്മാരെടുത്തും തങ്ങന്മാരെടുത്തും പോകും. അതുകൊണ്ട് വെറുതെ നിങ്ങൾ വാതുറക്കാൻ നിൽക്കണ്ട എന്ന് പലരും പറയാറുണ്ട്. എന്തിനാൽ തങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കി എല്ലാവരും പൊട്ടന്മാരാണെന്ന് അതിന്റെ അർത്ഥം. ആർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഹക്കും ബാത്തിലും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ലേ? എന്തിനീ മനസ്സിലാവില്ല എന്ന് നമ്മൾ ആദ്യമേ മുൻധാരണയിലെത്തേണ്ട ആവശ്യം എന്താ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഹക്കായത് ഉണ്ടാകാം, അതിനെപ്പറ്റി സംസാരിച്ചാൽ ഹക്കല്ല വെളിപ്പെടുക, ബാത്തിലാണ് വെളിപ്പെടുക. ഞാൻ ഇഖ്വാനി പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്, വലിയ ശിവറാം മെമ്പറാണ് അദ്ദേഹം. ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് രണ്ടു കൊല്ലം മുമ്പ് പ്രസംഗിച്ചത്, ഈ കേരളത്തിൽ ശിർക്ക് പ്രചരിക്കാനുള്ള കാരണം തൗഹീദിനെതിരെയുള്ള ശക്തമായ പോരാട്ടം മുറവിളിയാണ്. അതായത് തൗഹീദിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം, തൗഹീദ് തൗഹീദ് എന്നിട്ട് കുറച്ച് മൗലികമാരിറങ്ങിയപ്പോൾ ആഹാ എന്നാ ഞങ്ങൾ ശിർക്ക് സ്ഥാപിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പുരോഹിതന്മാർ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ ജാറങ്ങളും ശിർക്കും കുഫറും വർദ്ധിപ്പിച്ചത് തൗഹീദി പ്രബോധകരാണ് എന്നുള്ളൊരു ആരോപണം ഞാൻ കേട്ടു. എൻ്റെ അടുത്ത് അതിൻ്റെ ഓഡിയോ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ ശൈലങ്ക് തൗഹീദ് ശക്തമായി പ്രചരിപ്പിച്ചാൽ ചെറുക്ക് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുക ഒരു കൂട്ടർ. എന്തിന്, തൗഹീദ് ശക്തമായി പറയുമ്പോൾ ഹക്കൽ നിൽക്കേണ്ടി വരും, ഒരു ഭാഗത്ത് അടിയുറച്ച് നിൽക്കേണ്ടി വരും, എല്ലാവരെയും ഉൾക്കൊണ്ട് പോകാൻ പറ്റൂല. ദുനിയാവിൽ ഭരണമുണ്ടാക്കാൻ ലക്ഷ്യമായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, പരലോകത്തെ കാര്യം ചിന്തിക്കാതെ പോയാലും എന്തുണ്ടാവും, ഇവിടെ എല്ലാവരും വോട്ടും വേണ്ടി വരും, എല്ലാവരും സപ്പോർട്ടും കിട്ടേണ്ടി വരും, എല്ലാവരും ചാനലിൽ ഷെയർ എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു നിലവാരത്തിൽ വരുന്ന നേരത്ത് അവർക്ക് എന്തെങ്കിലും കാരണം പറയണം. അവസാനം കിട്ടി നിങ്ങൾ പല തൗഹീദൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ശക്തമായി പറയുന്നു, അപ്പൊ ശിർക്ക് ഇവിടെ വളർന്നു. എന്തായി വർത്താനം? സത്യത്തിൽ തൗഹീദി ശക്തമായി പറഞ്ഞിട്ടല്ലേ ശിർക്കിൽ നിന്ന് ആളുകൾക്ക് മോചിതരാൻ അവസരം ഉണ്ട്. അതേപോലത്തെ തോന്നിയാസാണ് ഈ പറയുന്നത്. എന്ത്, ഇസ്ലാമിലുള്ള റുഖയ്യ എന്താണ് എന്ന് പഠിപ്പിച്ചാൽ ആ വാതിൽ തുറന്ന് ഇസ്ലാമിലില്ലാത്ത റുഖയ്യ കയറി വരും. ഒരിക്കലും ഇസ്ലാമിന്റെ റുഖയ്യയുടെ വാതിലൂടെ ഇസ്ലാമികേതര റുഖയ്യ കയറി വരാൻ പറ്റില്ല. കാരണം അത് ഇരുട്ടും വെളിച്ചുള്ള വ്യത്യാസം, ഇരുട്ടും വെളിച്ചും ആർക്കും മാറിപ്പോ. ഏത് വിഷയത്തിലും ഉള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഹക്ക് പറഞ്ഞാൽ ഒരിക്കലും ബാത്തിൽ കയറി വരുന്നൊരു വിഷയമല്ല, ഹക്ക് പറയാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാത്തിൽ കയറി വരുന്നത്. മനസ്സിലായില്ലേ? ലിമ തൽബിസൂന ബിൽ ഹക്ക്, നിങ്ങൾ എന്തിനാണ് ബിൽ ബാത്തിൽ, ലിമ തൽബിസൂന ഹക്ക ബിൽ ബാത്തിൽ, എന്തിനാണ് നിങ്ങൾ ഹക്കിനെ ബാത്തിലുമായിട്ട് കൂട്ടിക്കലർത്തുന്നത് എന്നാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഹക്കനെ ബാത്തിലുമായി കൂട്ടിച്ചേർക്കുന്ന ആരുടെ സ്വഭാവമാണ്? അത് ജൂതന്മാരുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവരുടെ സ്വഭാവം എന്താണ്? അവർ ഹക്കും ബാത്തിലും തമ്മിൽ എപ്പോഴും കൂട്ടിക്കലർത്തും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഹക്ക് എന്താണെന്ന് കൃത്യമായിട്ട് പറയണം. അത് മനസ്സിലാകാനാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ. ഇനി അനാവശ്യമായ ദുഷ്പ്രചരണങ്ങളും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇങ്ങനെ ഉണർന്നിരിക്കേണ്ടാവും. എന്ത്, ആ ഇവരിതാ മന്ത്രവാദം തുടങ്ങി, അതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു, കുറച്ചാളുകൾ മാറിപ്പോയിട്ട് മന്ത്രവാദത്തിലേക്ക് ആളെ കൂട്ടാണ്, നാളെ ജിന്ന് സെന്ററുകൾ വരും. ജിന്ന് ചികിത്സ ഒഴിവാക്കാന്ന് വെച്ചാൽ പ്രമേയം തന്നെ. ഇവർക്ക് ജിന്ന് ചികിത്സ എന്താണെന്നറിയോ? ആരാ നടത്തിയ അറിയോ? ആദ്യം ജിന്ന് ചികിത്സ നടത്തിയ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആണ്. ഈ പറഞ്ഞത് ജിന്ന് കൂടിയ ഒരാളെ ജിന്ന് ഒഴിവാക്കാനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ആ ചികിത്സ സ്വീകരിച്ചു. രണ്ട് മലക്കുകളും ചെയ്തു കൊടുത്തില്ലേ? ബിസ്മില്ലാഹി അറഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് അല്ലാഹു യശ്ഫീക്, അതേപോലെ മിൻ കുല്ലി ഐനി ഹാസിദിൻ, എല്ലാ ഹാസിദിന്റെ കണ്ണീരിൽ നിന്നും അതേപോലെ തന്നെ നിനക്ക് ശമനമുണ്ടാകട്ടെ മന്ത്രിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കാണാൻ സാധിക്കും. റുഖയ്യ സ്വീകരിച്ച ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന രോഗസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ വാവിധത്തൈന് കൊണ്ട് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കും, അദ്ദേഹത്തിന് കഴിയാതായപ്പോൾ ഞാൻ മന്ത്രിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഊതി കൊടുക്കും, കയ്യിന്റെ ബർക്കത്ത്, പ്രവാചകന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ ഊതി പ്രവാചകന്റെ ചരിത്ര തടവി കൊടുക്കും. റുഖയ്യ ആരാ നടത്തിയത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മരണാസന്നമായി കിടന്ന 5 ദിവസം ഉണ്ടല്ലോ, അന്ന് വേദന ഉണ്ടായി, നല്ല വേദന ഉണ്ടായി. ആ വേദനയിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും ഓതി മന്ത്രിച്ചു എന്ന് കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ ഔഫ് ബിൻ മാലിക് അസ്തഗ്ഫിറുള്ളാ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, കുന്ന നർഖൈ ഫിൽ ജാഹിലിയ ഫഖുൽനാ യാ റസൂലുള്ളാ കൈഫ തറാ ഫീ ദാലിക്. ഞങ്ങൾ ജാഹിലിയ കാലത്തിൽ മന്ത്രം നടത്തുന്നവരായിരുന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ആർക്കെ അസുഖം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ നാമങ്ങളെ ഉച്ചരിച്ച് ഞങ്ങൾ മന്ത്രം നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രം നടത്തി. അപ്പൊ പ്രവാചകരോട് ചോദിച്ചു, ആ അതിന്റെ സ്ഥിതി എന്താ? കൈഫ തറാഫി ദാലിക്, ആ മന്ത്രങ്ങളെ കുറിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജാഹിലിയ കാലത്ത് നടത്തിയ മന്ത്രങ്ങളെ പറ്റി ചോദിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സ്വഹീഹ് മുസ്ലിമിലും കാണാൻ സാധിക്കും, ഖാല ഇർദു അലയ്യ റുഖാക്കും, അന്ന് നിങ്ങൾ നടത്തിയ മന്ത്രം എനിക്കൊന്ന് കാണിച്ചു തരണം. ലാ ബഅസ ബിറുഖാ മാ ലം യകുൻ ഫീഹി ശിർക്കുൻ, ശിർക്ക് കലരാത്ത പിന്നെ മന്ത്രത്തിൽ കുഴപ്പമില്ല. അപ്പൊ മന്ത്രം ചൊല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അതാണ്. എന്താണ്? അത് ശിർക്ക് കലരാത്തതായിരിക്കണം. അതിന്റെ അകത്ത് ജിന്നിനെ വിളിക്കുന്ന വിളി, ഈ ആഭിചാരകന്മാർ നടത്തുന്ന ഏതാണ്ട് എല്ലാ മന്ത്രങ്ങളിലും എന്തുണ്ട്? ജിന്നിനെയും മലക്കിനെയും വിളിക്കും, സൃഷ്ടികളെ വിളിക്കും, മഹാന്മാരെ വിളിക്കും, അങ്ങനെ പല ചാത്തന്മാരെ വിളിക്കും. അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ള പിന്നെ സിഹറാണ് നടത്തിക്കൊണ്ട് മന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിഹർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിർക്ക് കലരാത്ത മന്ത്രങ്ങളാണെങ്കിൽ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണെങ്കിൽ, ജാഹിലിയ കാലത്ത് മരങ്ങൾ നടത്തിയിട്ടുണ്ട്, അള്ളാഹിന്റെ പേര് പറഞ്ഞുള്ള മന്ത്രങ്ങൾ ജാഹിലിയ കാലത്ത് നടത്തിയിട്ടുണ്ട് ചില ആളുകൾ, അത് കാണിച്ചു കൊടുത്തു ശിർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താമെന്ന് പ്രവാചകൻ സുബാസം അനുവാദം കൊടുത്തു. ഇവരാർക്കെതിരെയാണ് ജിന്ന ചികിത്സക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്? സഹാബികൾക്കെതിരെ. ഇത് സഹീഹ് മുസ്ലിമാണ്. ആദ്യം സഹീഹ് മുസ്ലിം പൂട്ടിവെക്ക്, എന്നിട്ട് മതി ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ. ഇനി അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കാണാൻ സാധിക്കും, ഖദ് നസൽനാ മൻസലൻ ഫാതതന മറഅതുൻ ഫഖാലത് ഇന്ന സയ്യിദൽ ഹയ്യ് സലീമുൻ ലുദിഗ ഫഹൽ ഫീകും മിൻ റാഖ് ഫഖാല മഅഹാ റജുലുൻ മിന്ന മാ കുന്നാ നദുന്നുഹു യുഹ്സിനു റുഖയതൻ ഫറഖാഹു ബിഫാതിഹത്തിൽ കിതാബ് ഫബറഅ. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നിറങ്ങി, ഒരു സ്ത്രീ ഞങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഗോത്രത്തിന്റെ തലവനെ പിന്നെ ഒരു വിഷജീവി കടിച്ചു, പാമ്പോ തേളോ എന്തോ കുത്തി, നിങ്ങൾ മന്ത്രമറിയുന്ന ആളുണ്ടോ? ഫഹൽ ഫീകും മിൻ റാഖ്. സ്വഹീഹ് മുസ്ലിം. മന്ത്രമറിയുന്നവർ നിങ്ങളിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മന്ത്രം പഠിക്കേണ്ട ഒരു സംഗതിയാണ്, അത് പഠിക്കുന്നവരാണ് ചെയ്യേണ്ടത് എന്നും മനസ്സിലായി അല്ലെ. അപ്പൊ മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പൊ അവരെ കൂടെ അവർ പറയാണ്, അവരുടെ കൂട്ടത്തിൽ എന്തായിരുന്നു? റജുലും മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ത് ചെയ്തു? ആ പേന എഴുന്നേറ്റ് വന്നു. മാ കുന്നാ നദുന്നുഹു യുഹ്സിനു റുഖയതൻ, അദ്ദേഹത്തിന് ഏറ്റവും നന്നായി പിന്നെ റുഖയ ചെയ്യാൻ അറിയുമായിരുന്നു. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ആ വിഷയം അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് അത് അറിയുമായിരുന്നു. ആ കാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അദ്ദേഹം ചെയ്തു, ഫറഖാഹു ബിഫാതിഹത്തിൽ കിതാബി ഫബറ, സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇപ്പൊ വിഷം തീണ്ടിയ ഒരാൾക്ക്, ഒരു വിഷജീവി കടിച്ച ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇത് മറ്റു മരുന്നുകൾ കൊടുക്കുന്നതിനെതിരൊന്നുമല്ല. മറ്റു മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കേ കൊടുക്കാതിരിക്കുക ചെയ്യാം. ആ കൂട്ടത്തിൽ മന്ത്രം എന്താണ്? മന്ത്രം എന്ന് പറഞ്ഞാൽ റുഖയ്യ, അത് അനുവദനീയമാണ് എന്നുള്ളതിനാണ് സ്വഹീഹ് മുസ്ലിം. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രമാണം സ്വഹീഹ് ബുഖാരിയാണ്, അത് കഴിഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമാണ്. അതുകൊണ്ട് ആ സ്വഹീഹ് മുസ്ലിമിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്, ഫറഖാഹു ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഇത് മന്ത്രിച്ചത് നബിയല്ല, എനിക്ക് മുഴുച്ചത്താന്ന് പറയണ്ട, കാരണം ആ കൂട്ടത്തിലൊരാളാണ് എന്ത് ചെയ്തത്? മന്ത്രിച്ചു. എന്നിട്ട് സുഖമായി എന്നാ മന്ത്രിച്ചിട്ടെന്തായി? ആ രോഗം ഭേദമായി, വിഷത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ഫഅഅതൗഹു ഹനമൻ ഫസഖൗന ലബനൻ, അങ്ങനെ അവർ ഞങ്ങൾക്ക് ആടിനെ നൽകി. അത് അതിന്റെ സന്തോഷത്തിൽ അവരെന്ത് ചെയ്തു? ആ ഗോത്രത്തലവന് ശിഫയായപ്പോ അവര് ഇവർക്ക് ആടിനെ കൊടുത്തു മന്ത്രിച്ച ആളുകൾക്ക്. ഞങ്ങൾ അതിന്റെ പാല് കുടിച്ചു. മനസ്സിലായില്ലേ? ഫഖുൽന അകുന്ത തുഹ്സിനു റുഖയത്തൻ, അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് നീ നല്ല റുഖയക്കാരനാണല്ലോ. ഇദ്ദേഹം റാഖയാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഇദ്ദേഹം നല്ല റുഖയ നടത്തുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല ആദ്യം പറഞ്ഞില്ലേ. ഇത് ഫലമുണ്ടായപ്പം കൂടെ ഉള്ള സ്വഹാബികൾ എന്ന് പറഞ്ഞു, നീ ഇത്രയും നന്നായി റുഖയ അറിയുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, അത്രയും നല്ല ആളാണല്ലേ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടില്ല. മാ റഖൈതുഹു ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഞാൻ ഫാത്തിഹ ഓതിക്കൊണ്ടല്ലാതെ ഞാൻ മന്ത്രിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ പോയിട്ട് ഫാത്തിഹ ഓതി മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പം വിഷം തീണ്ടിയതിന് ഫാത്തിഹ, ഇത് അന്ധവിശ്വാസമല്ല, ഇത് സ്വഹീഹ് മുസ്ലിം ഹദീസാണ്. എന്നിട്ടോ? അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഈ വിവരം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന്റെ ഓഹരിയിൽ കുറച്ച് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റുഖിയെ അംഗീകരിച്ചുകൊണ്ടാണ് അത് വാങ്ങിയത് എന്ന് ഇതിന്റെ ശറഹുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം നബി റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു, എന്ത്? പ്രവാചകൻ അതിന്റെ ഒരു ഓഹരി ചോദിച്ചതിന് എന്തിനാ? അവർ ചെയ്ത ഒരു മോശം സംഗതിയല്ല, നമ്മളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന് പോലും അതിന്റെ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹം പിന്നെ ആ അതിന്റെ നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഒരു ഓഹരി എനിക്കും തരണം എന്ന് പറഞ്ഞു. കുറെ ആളുകൾ കൊടുത്തില്ലേ എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിൽ മന്ത്രങ്ങൾ ഈ മന്ത്രത്തിലൂടെ റുഖയ്യയിലൂടെയുള്ള ചികിത്സ, പ്രത്യേകിച്ച് സിഹറിനും കണ്ണേറിനും ഒക്കെയാണ് റുഖയ്യയിലൂടെയുള്ള ചികിത്സ ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതൽ കണ്ണേറിനാണ് അത് പഠിപ്പിക്കപ്പെട്ടു. ഇനിയോ, ഇനി സ്വഹീ മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി റുഖ ഫജാഅ ആലു അംറു ബിൻ ഹസ്ബ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലുള്ളാഹ് ഇന്നഹു കാനത ഇൻദനാ റുഖയത നർഖി ബിഹാ മിനൽ അഖറബ് വ ഇന്നക നഹൈത അനി റുഖ ഖാല ഫഅറദുഹ അലൈഹി ഫഖാല മാ റആ ബഅസൻ മനിസ്തതാ മിൻകും അൻ യൻഫഹു ഫലിയൻഫഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മന്ത്രം നിരോധിച്ചിരുന്നു. മന്ത്രം നിരോധിച്ചത് റുഖയ നടത്താതിരിക്കാനല്ല, ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നില്ലേ? കാരണം വിശ്വാസം രൂഢമൂലമാകാത്ത ഒരു ജനതയിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഖബർ സിയാറത്ത് പോയാൽ ഖബറാലയത്തിനെ വിളിച്ച് തേടിയെന്ന് വരും. അതുകൊണ്ട് അവർ തൗഹീദ് ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഖബർ സിയാറത്ത് ചെയ്തോളൂ. അതേപോലെ ആദ്യകാലത്ത് ദുർമന്ത്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിൽ അവര് ഹക്കും ബാത്തിലും നോക്കാതെ മന്ത്രങ്ങൾ ചൊല്ലാൻ സാധ്യതയുണ്ട്. അത് വേർതിരിയുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, മന്ത്രം നിരോധിച്ചു. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ തേള് കുത്തിയാൽ ഒരു മന്ത്രം നടത്താറുണ്ട്, അപ്പൊ നിങ്ങൾ മന്ത്രം നിരോധിച്ചു എന്ന് കേട്ടുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. അവർ വന്നിട്ട് ആ മന്ത്രം പ്രവാചകന് കാണിച്ചു കൊടുത്തു. അപ്പൊ എഴുതി വായിക്കാവുന്ന കാണിച്ചു കൊടുക്കാവുന്ന ഒരു സാധനമാണ് മന്ത്രം, മനസ്സിലായില്ലേ? അത് കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ സാറിന് ആ മാറ ആ ബസൻ മനുഷ്യത്താമിൻകും പ്രവാചകൻ സർട്ടിഫിക്കറ്റ് എടുത്തിന് കുഴപ്പമില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാചകം നിങ്ങൾ മനസ്സിൽ വെക്കണം, സഹീഹ് മുസ്ലിം തന്നെയാണിത്. മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു, നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളുടെ ഒരു സഹോദരനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, ഉപകാരപ്പെടാൻ കഴിയുമെങ്കിൽ, ഫല്യൻഫഉ, നിങ്ങൾ ആ ഉപകാരം ചെയ്തു കൊടുക്കണം. റുഖയ നടത്തൽ ഉപകാരം ചെയ്യലാണ്, അതിന്റെ പുണ്യം കിട്ടുന്നതാണ് പറയുന്നത്. റുഖയ നടത്തേണ്ട തൽക്കാലം മൂടി വെക്കണം, വെറുതെ ആവശ്യമില്ലാത്ത വാതിൽ തുറക്കണ്ട എന്നൊന്നല്ല പറഞ്ഞത്. ഒരു സഹോദരന് ഉപകാരം കിട്ടുന്ന കാര്യമാണെന്ത്, തേള് കുത്തിയ ഒരാൾക്ക് നിങ്ങൾ റുഖയ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഉപകാരം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. ഫല്യൻഫഉഹു, നിങ്ങൾ അദ്ദേഹത്തിന് ഉപകാരം ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായില്ലേ? സ്വയം മുസ്ലിമിൽ തന്നെ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഈ റിപ്പോർട്ട് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജബർദാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു, അദ്ദേഹം തേളിനെ മന്ത്രിക്കുന്ന ആളായിരുന്നു. ആ അമ്മാവന്റെ മന്ത്രത്തിന് വിധി ചോദിക്കാൻ ഞങ്ങൾ ആരെടുത്ത് പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പോയത്. അപ്പൊ പ്രവാചകൻ മന്ത്രിക്കാൻ അനുവദിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ സഹോദരന് ഉപകാരം ചെയ്താൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞു. ഇനി ആയിഷ ബീവി റളിയല്ലാഹു റിപ്പോർട്ട്, അവർ പറയാണ്, റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹ്ലി ബൈത്തിൻ മിനൽ അൻസാർ ഫി റുഖയത്തി മിൻ കുല്ലി ദി ഹുമാ, എല്ലാ വിഷബാധക്കും മന്ത്രം നടത്താൻ വേണ്ടി അൻസാറുകളിൽപ്പെട്ട അഹ്ലി ബൈത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിരുന്നു. സ്വഹീഹ് മുസ്ലിം. മന്ത്രം നടത്താൻ അനുവാദം കൊടുത്തിരുന്നു. മന്ത്രം നടത്താൻ അനുവാദം കൊടുത്ത രോഗിനെ എടുത്ത് ഒരു അള്ളാഹു റബ്ബന്നാ സദീബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി എന്ന് പറയാൻ മാത്രമല്ല, ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ പ്രവാചകൻ ചെയ്തിരുന്നു എന്ന് പറയുന്ന മന്ത്രമൊക്കെ എന്താണ്, അതൊരു പ്രാർത്ഥന മാത്രമാണ്. അള്ളാഹു റബ്ബന്നാ സദീബിൽ ബസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ മുദീബുൽ ബസ് എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ബിസ്മില്ലാഹി അർക്കൈക്ക് എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ബിസ്മില്ലാഹി യുബ്രീക്ക് എന്നുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ല രോഗിയിലെടുത്തു പോയി പ്രാർത്ഥിക്കൽ മാത്രം. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയാണോ? മഅ്ഫിദത്തൈനി അങ്ങനെയാണോ? അതിൽ പ്രാർത്ഥനാ വാചകമുണ്ടോ? മന്ത്രവുമായി ബന്ധപ്പെട്ട്, രോഗശിഫയുമായി ബന്ധപ്പെട്ട് ഇല്ല. എന്നിട്ട് അങ്ങനെ മന്ത്രമായി, ആയത്തുൽ കുർസി എങ്ങനെ മന്ത്രമായി? ഫാത്തിഹയെക്കുറിച്ച് തന്നെ റുഖയ്യ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ റുഖയ്യ ആണ് എന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പം കേവലം ഓതുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് ഈ പ്രയാസമുണ്ടായ ആളുകളിൽ ആ ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഊതുക, അതേപോലെ തന്നെ ചെറുതായി നഫസ് നടത്തുക, തുപ്പലുകൾ തെറിപ്പിച്ചു ചെറുതായിട്ട് ഊത്ത് നടത്തുക, എന്നിട്ട് ഊതുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്തതാണ്. അപ്പം വെറും പ്രാർത്ഥനയും ദിക്റും മാത്രമല്ല, ആ കൂട്ടത്തിൽ ഒരു അദാ നിർവഹണം, നിർവഹണവും പ്രാർത്ഥനയും എല്ലാം കൂടി ചേർന്ന പ്രവർത്തനങ്ങളാണ് അവർ നിർവഹിച്ചത് എന്ന് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരി കണ്ടോളൂ, ഒരു ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബുഖാരിയിൽ, ബാബു റുഖാബിൽ ഖുർആനി വൽ മഅവിദാത്ത്, ഖുർആനു കൊണ്ടും പ്രത്യേകിച്ച് മഅവിദാത്ത് കൊണ്ടും റുഖയ നടത്തൽ. സ്വഹീഹ് ബുഖാരിയിലെ ഒരു അധ്യായത്തിന് ഒരു ബാബിന്റെ തലക്കെട്ടൻ എന്താണ്, പിന്നെ ഖുർആൻ കൊണ്ട് റുഖ നടത്തുക, മന്ത്രം നടത്തുക, മഅവിദാത്ത് കൊണ്ട് നടത്തുക. മഅവിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും തന്നെ. ചില ആളുകൾ സൂറത്തുൽ ഇഖ്ലാസും കൂടി അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മർളി. അതാണ് നേരത്തെ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ മാ തഫി, പ്രവാചകന് മരണം വന്ന രോഗത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഊതാറുണ്ടായിരുന്നു. അപ്പൊ റുഖ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയാണ്. സഹീഹ് ബുഖാരിൽ ഈ അധ്യായത്തിലാണ് പറഞ്ഞത്. ഏത് ബാബു റുഖ, മന്ത്രത്തിന്റെ അധ്യായം എന്ന ആ തലക്കെട്ട് കൊടുത്തിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊടുക്കുന്ന ഹദീസ് എന്താണ്? പ്രവാചകൻ ഊതാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ടോ ഫലം മാസഖുല കുന്തു അൻഫിസു അലൈഹി ബിഹിന്ന, പ്രവാചകന് സ്വയം ഊതാൻ കഴിയാതായപ്പോൾ, രോഗം മൂർച്ഛിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊതാൻ കഴിയാതായപ്പോൾ ഞാൻ ഊതി കൊടുക്കാറുണ്ടായിരുന്നു. ഏത്? അതുകൊണ്ട് തന്നെ. ഏത്? മഅവിദാത്ത് കൊണ്ട് തന്നെ. എന്നിട്ടോ വംസഹു ബിയദി നഫ്സിഹി ലിബറകതിഹ, പക്ഷേ ഞാൻ പ്രവാചകന്റെ കയ്യിലേക്ക് ഊതിയിട്ട് ആ കൈക്കാണല്ലോ എന്റെ കൈനേക്കാളും ബറക്കത്ത്, ആ ബറക്കത്തിന് വേണ്ടി ഞാൻ പ്രവാചകന്റെ കയ്യിൽ ഊതി പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവി കൊടുക്കാറുണ്ടായിരുന്നു. എന്തിന്? രോഗശമനത്തിന്. രോഗശമനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഫസഅൽതു സുഹരിയ, അപ്പോ ഇമാം സുഹരി ആയിഷ ബീവിയോട് ചോദിച്ചു, കൈഫ യൻഫിസു, എങ്ങനെയാ ഊതലും? അവരതിന്റെ രൂപം ചോദിച്ചു. അപ്പൊ ആയിഷാബി പറഞ്ഞു, കാന യൻഫിസു അലാ യദൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കയ്യിൽ ഇങ്ങനെ ഊതും. അവർ കാണിച്ചു കൊടുത്തു. ആര്? ആയിഷാബി. എങ്ങനെയാണ്? ഇത് വെറും പ്രാർത്ഥനയാണോ? അല്ല, പ്രാർത്ഥനയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചോദിക്കുന്നത് താബികൾ പ്രമുഖനായ ഇമാം സുഹരിയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു ചോദിച്ചു, എങ്ങനെയാണ് പ്രവാചകൻ ഊതിയിരുന്നത്? അദ്ദേഹം പ്രവാചകനെ കണ്ടിട്ടില്ല. അപ്പം ആയിഷാബി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം കയ്യിൽ ഇങ്ങനെ ഊതുമായിരുന്നു. സുമ്മ യംസഹു ബിഹിമ വജഹു, പിന്നെ അതുകൊണ്ട് മുഖത്തിങ്ങനെ തടവുമായിരുന്നു. കാണാൻ സാധിക്കും. സഹീ മുസ്ലിമിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് നമുക്ക് കാണാം. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അന്ന ജിബ്രീൽ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ മുഹമ്മദ് ഇസ്തകൈത, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അസുഖമാണോ രോഗമാണോ എന്ന് ചോദിച്ചു. ഫഖാൽ, ഞാൻ അതെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം, ബിസ്മില്ലാഹി അർഹീഖ് മിൻ കുല്ലി ശൈഇൻ യുദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യസ്തീഖ് ബിസ്മില്ലാഹി അർഹീഖ്, ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് താങ്കൾക്ക് റുഖ്യ നടത്തുന്നു. താങ്കളെ ദ്രോഹിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് മന്ത്രിക്കുന്നു. അതേപോലെ താങ്കളെ ബാധിക്കാനിടയുള്ള എല്ലാ സിഹറിൽ നിന്നും, കണ്ണീറിൽ നിന്നും, അസൂയക്കാരന്റെ കണ്ണീറിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ മന്ത്രിക്കുന്നു. സ്വഹീഹ് മുസ്ലിം. ഇത് പഠിക്കണ്ടേ? ഇത് നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വലം സ്വയം അനുവർത്തിച്ചതും പ്രവാചകന് വേണ്ടി ജിബ്രീൽ ഇസ്ലാം ചെയ്തു കൊടുത്തതും സ്വഹാബികൾക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തതുമായ ഒരു കാര്യം. ഇത് പഠിച്ചാൽ എങ്ങനെ ഇവിടെ അന്ധവിശ്വാസം ഉണ്ടാവില്ല? ഇത് പഠിക്കാത്തതുകൊണ്ടല്ലേ അന്ധവിശ്വാസം ഉണ്ടാവണം? അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ മറ്റൊരു ഹദീസിൽ സ്വഹീഹ് ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന യർഖി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഖി യഖൂൽ ഇംസഹിൽ ബാസ റബ്ബന്നാസ് ബിയദിക ശിഫാ ലാ കാശിഫ ലഹു ഇല്ലാ അൻത. നേരത്തെ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി തുടങ്ങിയ അതേ ആശയമുള്ള മറ്റൊരു പ്രാർത്ഥന. എന്താണ് ഈ ഇംസഹിൽ ബാസ് എന്ന്? ഈ രോഗത്തെ നീ തുടച്ചു നീക്കണമേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ റബ്ബായ പടച്ചവൻ അള്ളാഹുവേ, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അവർ റുഖ്യ പ്രവാചകന സഖാന ഇറഖി മന്ത്രിക്കാരുണ്ട്, റുഖ്യ നടത്താറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ നടത്താറുണ്ടായിരുന്നു, മറ്റെവിടെയല്ല. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും മാത്രമേ ഇതുവരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നടത്താറുണ്ടായിരുന്നു എന്നാൽ മിണ്ടരുത്, ബുഖാരിലെ അധ്യായം തുറക്കരുത്, തൽക്കാലം അത് പൂട്ടിയോ കൊട്ടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? എങ്ങനെ നമ്മൾ ദീന് പഠിക്കും പിന്നെ? ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിന്റെ ചിന്തകളൊക്കെ ഫിലോസഫിയാണോ? ബുഖാരിയുടെ ഫിലോസഫിയാണോ? അള്ളാന്റെ വഹിയാണ് അതിലുള്ളത്. ഖുർആൻ അള്ളാന്റെ വഹിയാണ്, ഹദീസുകളും അള്ളാന്റെ വഹിയാണ്. ആ അള്ളാന്റെ വഹി നമ്മൾ മൂടി വെക്കേ? അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ വിഷയങ്ങൾ, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കിനി, ഇത് ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ആഭിചാരം കുറ്റകരമാണ് എന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വ്യാപകമായി ആഭിചാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ആഭിചാരത്തിൽ തന്നെ ഏറ്റവും വ്യാപകമായത് പ്രത്യക്ഷത്തിൽ ആഭിചാരമല്ലെങ്കിൽ പോലും അള്ളാഹുവിൽ ഈമാനില്ലാത്തവരും അതേപോലെ തന്നെ മറ്റു അന്യായമായ രൂപത്തിൽ തങ്ങളുടെ ജീവിതം നയിക്കുന്നവരുമായ ആളുകളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും കാവൽ തേടാത്തത് കൊണ്ടും അതേപോലെ തന്നെ സിഹറിൽ നിന്നും ഐനിൽ അഥവാ കണ്ണേറിൽ നിന്നും പൈശാചികമായ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന സിഹറിനേക്കാൾ കൂടുതൽ കണ്ണേറ് കൊണ്ടാണ്. അത് നമുക്ക് പ്രത്യേകം വേറെ തന്നെ പഠിക്കണം. വിഷയം എന്താണ് കണ്ണേറ്, ഏത് രൂപത്തിലാണ് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നത് എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സിഹറാകട്ടെ കണ്ണേറാകട്ടെ എന്താണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പൊതുവെ നാം സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഏത് രൂപത്തിലാണ് ഇതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിരുത്തുകയും വേണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാവൽ കിട്ടും? സിഹർ യാഥാർത്ഥ്യമെന്ന് മനസ്സിലായല്ലോ, കണ്ണേറുണ്ടെന്ന് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കാരുണ്യമാണ് നൽകിയത്. അള്ളാഹു നമ്മോട് ഔദാര്യമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് റുഖയെ മറച്ചു വെക്കാതെ പഠിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതും. ഇതിന്റെയൊക്കെ ദ്രോഹത്തിൽ നിന്നും ദുരിതത്തിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ? ആ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അത് സ്വയം നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഭൂരിപക്ഷവും നമുക്കത് ചെയ്യാൻ കഴിയാത്ത സമയത്ത് മറ്റുള്ളവർ കൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വയം രോഗം വന്നപ്പോൾ എന്ത് ചെയ്തു? സ്വയം മന്ത്രിച്ചു, കണ്ടില്ലേ? കാന ഇറക്കെ, അദ്ദേഹം മന്ത്രിച്ചു എന്നാണ്. ഫലമ്മാ സഖുലാന, പ്രവാചകന് കഴിയാതായപ്പോഴാണ് ആര് മന്ത്രിച്ചു കൊടുത്തത്? ആയിഷ. അപ്പൊ ചിലർക്ക് രോഗം മുറിച്ചിരിക്കുന്ന സമയത്ത് എന്താണ്, മന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അത്തരം ഘട്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പറയാൻ സാധിക്കും. ഈ മന്ത്രത്തിൽ ചെയ്ത മന്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചില മന്ത്രങ്ങളിൽ കാണാവുന്ന ചില വിഷയങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അബൂ ഖതാദ, അദ്ദേഹം പറഞ്ഞു, സമീഉത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹിൽ ബുഖാരി ഹദീസ കിതാബു തിബ്ബിൽ ബാബു നഫസു ഫി റുഖ്യ, മന്ത്ര സമയത്തുള്ള ഊത്ത് എന്നാണ് ഇമാം ബുഖാരി ഇതിന് അധ്യായം കൊടുത്തത്. മനസ്സിലായില്ലേ? മന്ത്രത്തിൽ ഊത്തുണ്ടെന്ന് മനസ്സിലായില്ലേ? വെറും പ്രാർത്ഥനയല്ല, അധ്യായത്തിന്റെ പേര് തന്നെ ബാബു നഫസി ഫി റുഖ്യ എന്നാണ്. മന്ത്രസമയത്ത് ഊതുക എന്ന അധ്യായം സഹിൽ ബുഖാരി കിതാബു തിബ്ബിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് യഖൂൽ? സമീഉത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അർഉയ മിനല്ലാഹ് വൽഹിൽമു മിനശ്ശൈത്താൻ ഫഇദാ റആ അഹദുക്കും ശൈഅൻ യുക്രിഹു ഫലിയൻഫത് ഹീന യസ്തയഖിദു സലാത മറാത് വയതഅവദു മിൻ ശദിഹാ ഫഇന്നഹാ ലാ തദുറ. സ്വപ്നം അല്ലാഹുവിൽ നിന്നാണ്, പേക്കിനാവുകൾ ശൈത്താനിൽ നിന്നാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ വെറുക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണരുന്ന ആ സ്വപ്നം കണ്ട് ഉണർന്നാൽ ആ ഉണരുന്ന സമയത്ത് മൂന്ന് തവണ നിങ്ങൾ ഊതണം, ഉപ്പുപ്പു എന്നിട്ട് ഊതണം. എന്നിട്ട് പിശാചിന്റെ ശരണിൽ നിന്ന് നിങ്ങൾ ശരണം തേടണം, എങ്കിൽ നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവുകയില്ല. അപ്പൊ നല്ല സ്വപ്നങ്ങൾ എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ആരിൽ നിന്നാണ്? പിശാചിൽ നിന്നാണ്. മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്ന് വട്ടം തുപ്പണം എന്നാണ്, തുപ്പണം എന്നറിയണം. മനസ്സിലായി? സ്വഹീൽ ബുഖാരിലെ ഹദീസാണ്. അതിന്റെ രൂപങ്ങളും ശൈലികളും ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ് റളിയല്ലാഹു അൻഹു, അവർ പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി റുഖ്യ, മന്ത്രത്തിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ നടത്താറുണ്ടായിരുന്നു. ബിസ്മില്ലാ തുർബത്തി അർലിന ബിരിഖത്തി ബാലിന യുസ്ഫ സഖീമന ബിഇദ്ന റബ്ബിന. മനസ്സിലായി? അല്ലാഹുവിന്റെ നാമത്തിൽ നമ്മുടെ ഈ നിലത്തുള്ള മണ്ണ്, അതേപോലെ തന്നെ ചില ഉമിനീരും മണ്ണും കലർത്തിയിട്ട് അത് വെച്ചിട്ട് അള്ളാഹു ഈ രോഗിക്ക് ശമനം ഉണ്ടാകണമേ, നിന്റെ ഉത്തരവനുസരിച്ച്, നമ്മുടെ റബ്ബിന്റെ ഈ ഉത്തരവനുസരിച്ച് ശമനം ഉണ്ടാകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറയാറുണ്ട്. അപ്പം ഉമിനീര് കലർത്താറുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ റുഖയന്റെ സമയത്ത് പ്രവാചകൻ ഊതി മന്ത്രിച്ചിരുന്നു. ആ മന്ത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ നേരത്ത് രോഗമുള്ളവർ മാത്രമല്ല മന്ത്രിക്കേണ്ടത്, ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ടാണ്, അവർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടും അതേപോലെ തന്നെ മഅവിദത്തൈനി ഫലത്ത് ബിന്നാസ് ഈ രണ്ട് അധ്യായങ്ങൾ ഓതിയിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഉള്ളം കയ്യിലും ഊതാറുണ്ടായിരുന്നു. പ്രവാചകൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഊതാറുണ്ടായിരുന്നു ഓതി. എന്നിട്ട് അതുകൊണ്ട് അദ്ദേഹം മുഖം തടവും. പിന്നെ വമാ ബലഗത്തി യദാഹു മിൻ ജസദിഹി, കയ്യിൽ എത്താ ശരീരത്തിൽ എത്താവുന്നിടത്തോളം ദൂരം എന്ത് ചെയ്യും? എല്ലായിടത്തും നടവാൻ കഴിയില്ല. കയ്യെത്തുന്ന ദൂരത്തൊക്കെ പ്രവാചകൻ ഓതിയിട്ട് തടവും എല്ലാ ദിവസവും രാത്രി. കുട്ടികൾക്കൊക്കെ നമ്മൾ ഓതി തടവി കൊടുക്കണം രാത്രി കിടന്നുറങ്ങും. നമ്മൾ എന്ത് ചെയ്യണം? എന്തിന്? പിശാചിന്റെ ഷെറിൽ നിന്ന് ശരണം കിട്ടുന്നതിന് വേണ്ടി, അതേപോലെ സിഹറിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി, കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി ഒക്കെ ഇങ്ങനെ മഅവിദാത്തുകൾ മന്ത്രിച്ച് രാത്രി ഓതാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ പാമ്പ് കടിയേറ്റവന് മന്ത്രിച്ചു എന്ന് പറയുന്ന കഥയിൽ അതിലൊരു വാചകം എന്താണെന്ന്, ഒരു ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ട് മന്ത്രിക്കാൻ പോയാൽ എന്താ ചെയ്തു? ഊതിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തി ഊതിന, ആ തുപ്പിയിട്ട്. തഫല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തുപ്പി. പാമ്പ് കടിയേറ്റെടുത്ത് തുപ്പിയിട്ട് എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ മന്ത്രം മാത്രമാണോ? അല്ല, അവർ ഊതിയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ വഴികൾ എന്തൊക്കെയാണ്? ഹദീസുകളിൽ വന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് സംരക്ഷണം കിട്ടി, നമുക്ക് ഇത്തരം കൃത്യമായ മാതൃക അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഫാത്തി ഓതുന്നു, അദ്ദേഹം തുപ്പൽ അതിൽ കലർത്തുന്നു, എന്നിട്ട് ആ അദ്ദേഹത്തിന് അസുഖം ഭേദമായി എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇനി ഊതുന്ന ഇതിന് വിശദം, നമ്മൾ റുഖ്യ എങ്ങനെ നടത്തണം എന്നല്ല പറയാൻ പോകുന്നു. ഇസ്ലാമിലുള്ള മന്ത്രം എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആദ്യം ഓതണോ പിന്നെ ഓതണോ, അതൊക്കെ രണ്ട് നിലക്ക് ഓതിയതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇനി ഊതാതെയും പ്രവാചകൻ ഓതിയിട്ടുണ്ട് അല്ലെങ്കിൽ മന്ത്രിച്ചിട്ടുണ്ട്, അതിൽ പെട്ടെന്ന് അള്ളാഹു റബ്ബന്നാസ്, അവിടെ പ്രവാചകൻ ഊതിയിട്ടില്ല. അള്ളാഹു റബ്ബന്നാസ് അദീബിൽ ബഹസ ഇസ്ഫി റബ്ബന്നാസി ഇസ്ഫി അൻത ശാഫില ശിഫാ ഇല്ല ശിഫാഉക ശിഫാ ഇല്ല യുഹാദുൽ സഖമ പഠിച്ചിട്ടില്ലേ? അത് ഊത്തില്ലാതെ മന്ത്രിച്ചൊരു മന്ത്രമാണ്. അപ്പൊ അങ്ങനെയും മന്ത്രിക്കാം, അതും കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു പല വ്യക്തികൾക്കും എന്താണ്, സ്വഹാബികൾക്ക് തന്നെ ഈ തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കൊടുത്ത പിന്നെ ഹദീസുകൾ സ്വഹീഹായി വന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണീർ. ഇന്നൽ ഐന ഹഖുൻ, കണ്ണ്, കണ്ണീർ സത്യമാണ്. കണ്ണീർ സത്യമാണ് എന്ന് പറഞ്ഞു. കണ്ണീർ സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഒരാളുടെ നോട്ടം കൊണ്ട്, ഒരാളുടെ നോട്ടം കൊണ്ട് സംഭവിക്കാവുന്ന, ഒരാളുടെ നോട്ടം കൊണ്ട് മറ്റൊരാൾക്കുണ്ടാകാവുന്ന ഒരു പ്രയാസമാണെന്ത്? കണ്ണീർ. ചില ആളുകളുടെ നോട്ടം കൊണ്ട് മറ്റു ചില ആളുകൾക്ക് പ്രയാസമുണ്ടാകും, മനസ്സിന് വിഷമമുണ്ടാകും, ചിലപ്പോൾ രോഗമുണ്ടാകും. ആ രോഗം മൂർച്ഛിച്ച് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇത് ഗവേഷണമല്ല, സ്വഹീഹായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാര്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നോട്ടം കൊണ്ട് മറ്റൊരാൾക്ക് എന്തുണ്ടാവുക? പ്രയാസം ഉണ്ടാവുക, മനസ്സിനോ ശരീരത്തിനോ മറ്റേതെങ്കിലും നിലക്കോ വിഷമമുണ്ടാവുക. അതിനാണ് കണ്ണ് കെട്ടുക, കണ്ണേർ തട്ടുക എന്ന് പറയാം. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. കണ്ണേറ് തട്ടിയത് കൊണ്ട് ആരോഗ്യത്തിന് ക്ഷീണം സംഭവിക്കാം, മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാവാം, പേടി വരാം, ഞെട്ടലുകൾ ഉണ്ടാവാം, അങ്ങനെ പലതും അതിന്റെ ലക്ഷണങ്ങളായിട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഖുർആനിൽ പിന്നെ നമുക്ക് വായിക്കാം സൂറത്ത് യൂസുഫ് 67-ാമത്തെ ആയത്ത്. യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കൾ ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞു, യാക്കൂബിനേക്ക് 10 മക്കളില്ലേ, ആ 10 ആള് നല്ല ആരോഗ്യവാന്മാരായ നല്ല ആ 10 ആൺകുട്ടികൾ ഒരുമിച്ച് പോകുന്ന നേരത്ത് കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട്. ആളുകൾ അവരുടെ നോട്ടം വരയിലേക്ക് വരികയും അന്യനാട്ടുകാരായ ആളുകൾ കൗതുകത്തോടുകൂടി അവരെ വീക്ഷിക്കുകയും അത് കാരണം അവരുടെ കണ്ണീർ ഇവരിൽ ബാധിക്കുകയും ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലേക്ക് ആ നാട്ടിലേക്ക് പ്രവേശിക്കരുത്. പല ഭാഗത്തൂടെ കയറണം, ഒരുമിച്ച് കയറുമ്പോൾ കണ്ണീർ തട്ടും സാധ്യതയുണ്ട്. മുഴുവൻ മുഫസ്സറുകളും സൂറത്തുൽ യൂസുഫിൽ 67-ാമത്തെ ആയത്തിന്റെ വിഷയത്തിൽ ആ കാര്യം കൊടുത്തിട്ടുണ്ട്. കലയ ബനിയ, പൊന്നുമക്കളെ, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, ഒരൊറ്റ കവാടത്തിലൂടെ നിങ്ങൾ കയറരുത്. വദ്ഖുലു മിൻ അബ്വാബിൻ മുത്തഫരിഖ, വിവിധ കവാടങ്ങളുടെ വിവിധ വഴികളിലൂടെ വേണം നിങ്ങൾ ആ നാട്ടിലേക്ക് കടന്നു ചെല്ലാൻ. വമാ ഉഗ്നി അൻകും മിൻ അല്ലാഹി മിൻ ശൈ, അള്ളാഹു നിങ്ങൾക്ക് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല. ഇതിൽ ഹുക്കും ഇല്ലാലില്ല, അള്ളാഹുവിന്റെ തീരുമാനം നടക്കും. അപ്പൊ അള്ളാഹു ഖൈറും ഷെറും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണേർ ബാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കണ്ണേർ ബാധിക്കുന്നതിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അള്ള പറഞ്ഞൊരു കാര്യം അത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ഒരുമിച്ച് പോയിണ്ടേണ്ട, കണ്ണേറുള്ള അവസരം ഉണ്ടാക്കണ്ട. പിന്നെ പറഞ്ഞു അലൈഹി തവക്കൽതു വഅലൈഹി ഫലതവക്കലുൽ മുതവക്കിലുൻ, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചു, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. കണ്ണേറിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്? തവക്കുൽ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയാ? ബിസ്മില്ല തവക്കൽ തുല്ലാ ലാഹുല വലാഖുവത്തെ ഇല്ലാവില്ല. അത് വെറും ഒരു ദിക്ർ മാത്രമല്ല, കണ്ണേറിൽ നിന്നുള്ള ഒരു കവചം കൂടിയാണ് തവക്കുലാക്കുക എന്നുള്ളത്. അത് പഠിപ്പിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ എല്ലാ ഏതാണ്ട് എല്ലാ മുഫസ്സറുകളും എടുത്തു ചേർത്തിട്ടുണ്ട്. ഏത് വാചകം? അന്ന യഅഖൂബ് അലൈഹിസ്സലാം ഹസിയൽ ഐന അലാ ബനീഹി, തന്റെ മക്കൾക്ക് കണ്ണേറ് തട്ടും എന്നതിനെയാണ് യഅഖൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടത് എന്ന് പിന്നെ തഫ്സീറുകൾ ഏറ്റവും പൗരാണികമായ തബരിയുടെ തഫ്സീർ അടക്കം, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന്, അതേപോലെ താബിഈകളായ ലഹാഖ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, എല്ലാം ഇമാം സുദ്ദി റളിയല്ലാഹു അൻഹു, എല്ലാം സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? കണ്ണേറിനെയായിരുന്നു ആര് ഭയപ്പെട്ടത്? യഅഖൂബ് അലൈഹിസ്സലാം ഭയപ്പെട്ടത് എന്ന് അതിന് തഫ്സീറിൽ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റുമുള്ള നിവേദനങ്ങൾ എടുത്തു ചേർത്തിട്ടുമുണ്ട്. മറ്റൊന്ന് സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലം വമാ യസ്തറൂൻ, അതിലെ 51-ാമത്തെ ആയത്ത്, വൈ യകാദു അല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തന്നെ ഈ ശത്രുക്കളിൽ നിന്ന് കടന്നു വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച ചിലപ്പോൾ എന്ത് ചെയ്യും? ആ നോട്ടം അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ലയസ്ലിഖൂനക എന്ന് പറഞ്ഞാൽ യുഈനൂനക ബി അബ്സാരിഹിം, അവരുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിച്ചു കളയുന്നതിൻ്റെ അർത്ഥം. കണ്ണേറ് തട്ടുന്നാണ് അവിടെ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് ലയസ്ലിഖൂനക ബി അബ്സാരിഹിം. അവിടെ യുസ്ലിഖൂനാ ശരിക്കും കണ്ണേറുണ്ട്, അവരുടെ അസൂയ കൊണ്ടും പക കൊണ്ടും അവരുടെ കണ്ണേറ് തട്ടാനിടയുണ്ട്. കാരണം കണ്ണേറുണ്ടാകുന്നത് മറ്റൊരാളുടെ അസൂയയിൽ നിന്നോ അയാൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ നിന്നോ അതിന്റെ പകയും വിദ്വേഷവും മനസ്സിൽ, അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു കാഴ്ചയായി അതൊരു പ്രവർത്തനമായി ഇബ്ലീസിന്റെ ഇടപെടലും കൂടി അതിലുണ്ടാവാം. ആ നിലക്കാണ് സംഭവിക്കുന്നത് കണ്ണേറുണ്ടാകുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹിൽ ബുഖാരി കാണാൻ സാധിക്കും, അലായിനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. ആയിഷ ബീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസ്, അവർ പറഞ്ഞു, അമറനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്തർഖി മിനൽ ഐൻ, കണ്ണേറ് ബാധിച്ചവർക്ക് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പഠിക്കാതിരിക്കാം. കണ്ണേറ് ബാധിച്ചവർക്ക് മന്ത്രിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അനസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് സ്വഹീ മുസ്ലിമിൽ തന്നെ കിതാബു സലാമിൽ നമുക്ക് കാണാൻ കഴിയും, റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി റുഖയത്തിൽ, കണ്ണേറ് വരുന്നവർക്ക് റുഖയ നടത്തി കൊടുക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. കണ്ണേറ് ബാധിച്ചവർക്ക് റുഖയ നടത്തി കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഈ റുഖയ നടത്തുന്നതിനു മുമ്പേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതിരിക്കാൻ എന്തു വേണമെന്നുള്ളതാണ്. കണ്ണേറ് പല കാരണവശാൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തലാഖിന്റെ അടിസ്ഥാനത്തിൽ മരണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് മരണം നടക്കുന്നത് കണ്ണേറ് മുഖേനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്സറു മൻ യമൂത്തു മിൻ ഉമ്മത്തി ബഅദ കിതാബില്ലാഹി വഖളാഇഹി വഖദ്രിഹി ബിൽ അംഫുസ്, മറ്റൊരിടത്ത് ബിൽ ഉയൂൻ. അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ചുള്ള മരണം നടക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേറുകൊണ്ടാണ്. ഈ ലോകത്തുള്ള ധാരാളം മരണങ്ങൾ ചില കണ്ണേറിന്റെ അനന്തരഫലമായിട്ട് മരണത്തിലേക്ക് എത്തുക. ആ മരണം കൊണ്ടുണ്ടാകുന്ന രോഗം എവിടെ വരെത്തിക്കും? മരണം വരെത്തിക്കും. പെട്ടെന്നുണ്ടാകുന്ന മിക്ക മരണങ്ങളും എന്താണ്? കണ്ണേറുമായി അത് ബന്ധപ്പെടുന്നു. നമ്മളതിനെന്തെങ്കിലുമൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ പറയുന്നു മാത്രം, നിർവചിക്കാൻ കഴിയാത്തതിനൊക്കെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പേരുണ്ടാവും, അത് വെറും ഒരു പേര് മാത്രമാണ്. ധാരാളം മരണങ്ങൾ അത് കണ്ണേറ് മുഖേന തന്നെയും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ കണ്ണ് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ നമ്മൾ അസൂയല്ലാതെ ജീവിക്കാൻ പഠിക്കണം ആദ്യം. അതാണ് ശരി ഹാസിദ് എന്ന് പറഞ്ഞത്. ഇതാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെട്ടാളുണ്ടാകുന്ന ഷെറർ, അത് കണ്ണേറാണ്. അതിൽ ഒന്നാമത്തെ ഷെറർ എന്താണ്? അസൂയ വെച്ച് പുലർത്തുന്നവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഭവിക്കാവുന്ന ഒന്നാമത്തെ ഷെറർ കണ്ണേറാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ മന്ത്രവാദികളുടെ ഷെറർ സിഹറാണ്. ശരി നഫാസാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പിന്നെ സിഹറാണ്. ശരി ഹാസിദ് ഹാസന കണ്ണേറാണ്. അപ്പൊ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ശരണം നേടാനുള്ള ദുആയാണ്. അത് നമ്മൾ ശരിക്കും പഠിക്കുകയും അത് പാലിക്കുകയും അത് പതിവാക്കുകയും അത് പഠിപ്പി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്, അല്ലാത്ത സമയങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മൾ ചെയ്യും വേണം. അതുകൊണ്ട് കണ്ണേറ് യാഥാർത്ഥ്യമാണെന്നും കണ്ണേറ് കൂടുതൽ ദോഷകരമാണെന്നും അത് മരണം വരെ എത്തിക്കുമെന്നും ഒക്കെ സ്വഹീഹായ ഹദീസുകളുടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരിക്കൽ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സഹൽ ഇബ്ന് ഹനീഫ് റളാന്ന് പറഞ്ഞു, റാ ആമിർ ഇബ്ന് റബിയ സഹൽ ഇബ്ന് ഹനീഫ് യഖ്തസിൽ ഖാല മാ റായിതു കൽയൗമി വലാ ജലദ മഹബത്. ഒരു നല്ല വാക്ക് പറഞ്ഞ മനസ്സിലായില്ലേ, ഇതുപോലത്തെ നിങ്ങളുടെ തൊലി പോലെ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അവൻ സഹൽ ഇബ്ന് ഹനീഫ് കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചർമ്മം കണ്ട് മറ്റേ നല്ല അഭിപ്രായം പറഞ്ഞു, നിങ്ങളെ ചർമ്മം പോലെ നല്ലൊരു ചർമ്മം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കണ്ണേറ് ബാധിക്കാൻ കാരണമായി എന്ന് സ്വഹീഹായ ഹദീസാണ്. ഇമാം മാലിക്കിന്റെ മുഖത്തയിൽ കിതാബുൽ ഐനിൽ ആണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി ഇസ്ലാം എടുത്തു പോയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ, പ്രവാചകൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തോട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ രൂക്ഷമായി സംസാരിച്ചു, എന്ത് ചെയ്യരുത്, അങ്ങനെ കണ്ണേറുണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ വർത്തമാനം പറയരുതെന്ന് പറഞ്ഞു. എത്രത്തോളം ചോദിച്ചു, അല ബറക്ത, നിനക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൂടായിരുന്നു. അപ്പൊ നമ്മൾ ഒരാളിൽ ഹയർ കണ്ടാൽ, ഒരാൾക്ക് നേട്ടം കണ്ടാൽ, ജന്തര് നല്ല നല്ല ആരോഗ്യമാണല്ലോ, നല്ല കുട്ടിയാണല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്, ബാറക്കല്ലാഹു ഫീക്ക്, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അള്ളാഹു ബാരിക് ഫീ, അള്ളാഹു ബറക്കത്ത് തരട്ടെ എന്നാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത്. ബറക്കത്തിന് വേണ്ടി റസൂലുള്ള അങ്ങനെ തന്നെ ചോദിച്ചു, റസൂൽ ശക്തമായി ചോദിച്ചു ഹദീസുള്ളത്, അലാ ബറക്ത, നീ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ. എന്നിട്ട് അദ്ദേഹത്തോട് കുളിച്ചു കൊടുക്കാൻ പറഞ്ഞ വെള്ളം ഉപയോഗിച്ചിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടാലും ഇപ്പൊ പറയുന്നില്ല, എല്ലാം കൂടി ഒരു ദിവസം പഠിക്കരുതല്ലോ, ഞാൻ അടിസ്ഥാനമാണ് പറയുന്നത് ഇൻഷാല്ലാഹ്. അപ്പൊ എന്താണ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് അദ്ദേഹം ആ കുളിച്ച വെള്ളം, വുളു ചെയ്ത വെള്ളം, അതിന്റെ വെള്ളത്തിന്റെ അംശം ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണോ സിഹർ കണ്ണേറ് ബാധിച്ചിരിക്കുന്നത് ആ ബാധിച്ച ആളിൽ എന്താണ് അത് ഒഴിച്ച് എങ്ങനെയാണ് അതിൽ നിന്ന് ശമനം കിട്ടേണ്ടത്. ചിലപ്പോൾ നമുക്ക് ആരുടെ കണ്ണാണ് ബാധിച്ചതെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് കണ്ണേറ് ബാധിച്ചവർ നമുക്ക് അറിയാൻ സാധിക്കുക? സാധാരണ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങളിൽ മിക്കതും കണ്ണേറിൽ നിന്നായിരിക്കാമെന്ന് ഹദീസിന്റെ തന്നെ സൂചനയാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നില്ല, എന്നാൽ തന്നെയും കണ്ണേറായിരിക്കും എന്നുള്ള നിലക്കുള്ള റുഖ്യ നമുക്ക് എന്ത് ചെയ്യാം, നടത്താം. ചിലപ്പോൾ മനസ്സിലാവും ചെയ്യും. പ്രത്യേകിച്ചും ഈ റുഖ്യ നടത്താൻ അറിയാവുന്നവർക്ക് ഏതായാലും എന്ത് ചെയ്യും, അവരുടെ അനുഭവ പരിചയം കൊണ്ട് തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് അറിയുന്നവൻ ആരുണ്ട് ചോദിച്ചു, റുഖ്യ അറിയുന്നവൻ ആരുണ്ട്. അപ്പൊ എല്ലാ ഓരോരുത്തരും അത് മനസ്സിലാക്കൽ നിർബന്ധവുമില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രതിനിധിയിൽ കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫി ബൈതിഹ ജാരിയത്തൻ, ഉമ്മു സലമ ബീബിയുടെ വീട്ടിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയെ കണ്ടു. ഫീ വജ്ഹിഹാ സഫാത്തുൻ, അവരുടെ മുഖത്ത് ഒരു നിറമാറ്റം ഉണ്ടായിരുന്നു, ഒരു കറുപ്പ് നിറമുള്ള ചുവപ്പ്, എന്നാ കറുപ്പോളം എത്തിയ ഒരു ചുവപ്പ് കളർ, മുഖം വിവരണമായത് കണ്ടു. ആ കണ്ടപ്പോ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇസ്തർഹു ലഹാ ഫഇന്ന ബിഹൻ നദറ, അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം, ഇത് കണ്ണറാണ്, നദറത്തന അയിന, ഇത് കണ്ണറാണെന്ന് പറഞ്ഞു. അപ്പം മുഖത്തിന്റെ നിറം മാറിയപ്പം പ്രവാചകൻ തിരിച്ചറിഞ്ഞു, എന്ത്, അത് കണ്ണറാണ്. അങ്ങനെ ചില ലക്ഷണങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണേർ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വിചാരണ്ട, കാരണം കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണം എന്നുണ്ട്. നമ്മളെല്ലാ രാത്രിയും കയ്യിലൂതി വളരത്തേന് ഊറുന്നില്ലേ, ഇന്ന് തടവുന്നില്ലേ, കണ്ണേറിൽ നിന്നത് കാവലാണ്, സംശയം വേണ്ട. എല്ലാ ഫർളു നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫലക്കുന്നാസ് ഓതുന്നുണ്ട് ഇല്ലേ, മകരവും സുബഹും കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുന്നുണ്ട്, രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്കറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓതുന്നുണ്ട്. അങ്ങനെയുള്ള ദിക്കറുകളിൽ നമ്മൾ ഓതുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഇത് മനസ്സിലായി കണ്ണേറുണ്ടെന്ന് ഉറപ്പായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. പ്രതിരോധം ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടത് എന്നുള്ള വിഷയമാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പം റുഖയകൾ നടത്തണമെന്ന് പറഞ്ഞു. തഖ്‌വ, തഖ്‌വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി. നീ അല്ലാഹുനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അപ്പൊ അള്ളാഹു നമുക്ക് കണ്ണേറിൽ നിന്ന് സംരക്ഷണം തരണം എന്ത് വേണം, നമ്മൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം, കൃത്യമായി ഇബാദത്തുകൾ എടുക്കണം, ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം, ഇസ്ലാം ഹറാമാക്കിയത് ഒഴിവാക്കണം, അതേപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കണം. അത് നമുക്ക് ആ കാരണം കൊണ്ട് തന്നെ കണ്ണേറ് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അല്ല അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, قال النبي صلى الله عليه وسلم من قرأ بالآيتين من آخر سورة البقرة في ليلة كفتا രാത്രി സമയത്ത് ആരെങ്കിലും ആമൻ റസൂൽ ഓതിയാൽ, രണ്ടായത് ഉണ്ടല്ലോ സൂറത്തുൽ ബഖറ അവസാനത്തെ രണ്ടായത്ത്, രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് ആ രണ്ടായത്ത് ഓതിയാൽ അത് അവന് മതിയാകും. എന്തിൽ നിന്ന് മതിയാകുമെന്ന് മുഹദ്ദിസുകൾ വിശദീകരിച്ചു, സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ഒക്കെ അത് അവനെന്ത് ചെയ്യും, സംരക്ഷണം നൽകും, പിശാചിന്റെ ദ്രോഹത്തിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് സഹീൽ ബുഖാരി ഖുർആന്റെ ഫദൽ പറഞ്ഞ അധ്യായത്തിൽ സൂറത്തുൽ ബഖറയുടെ ഫദൽ പറയുന്നിടത്ത് ബാബിൽ നമുക്കത് വായിക്കാൻ കഴിയും. ആയത്തുൽ കുർസിനെ പറ്റിയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ അവൈത്ത ഇലാ ഫറാശിക ഫഖർ ആയത്തുൽ കുർസി, നീ നിന്റെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. അബൂ ഹുറൈറ റളിയല്ലാഹുനോട് ഒരിക്കൽ ഇബ്ലീസിനെ പിടിച്ചുകെട്ടി സമയല്ലേ, ധാന്യം ചോദിച്ചു വന്നപ്പോ ഇബ്ലീസിന് ധാന്യം മൂന്നാമത്തെ ദിവസം ഒന്നും ധാന്യം കൊടുക്കായിരുന്നു, നീ ധാന്യം തന്നാൽ നിനക്കൊരു മന്ത്രം പഠിപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതി കൊടുക്കാൻ പറഞ്ഞു. അത് അബൂ ഹുറൈറ റളിയല്ലാഹുന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സിലായില്ലേ, പ്രവാചകൻ അത് അംഗീകരിച്ചു. എന്തായിരുന്നു പറഞ്ഞ വാചകം, പറയപ്പെട്ട വാചകം, പ്രവാചകൻ അംഗീകരിച്ച വാചകം, ലം യസൽ മഅക മിനല്ലാഹി ആഫിദുൻ വലാ യഖ്റുബുക ഷൈത്താൻ ഹത്താ തുസ്ബി, ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ എന്റെ കൂടെ അള്ളാഹ് ഒരു സംരക്ഷകനെ വെച്ചിരിക്കും. പിശാചി നേരം പുലരുന്നവരെ, രാത്രി ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരുന്നവരെ എന്ത് ചെയ്യില്ല, എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് പഠിക്കണം. ആയത്തുൽ കുർസി നമുക്ക് അതിനുള്ള പരിഹാരമാണ്, മഅവിദത്തെ ഇനി അതിനുള്ള പരിഹാരമാണ്, സൂറത്തുൽ ബഖറയിലെ രണ്ട് അവസാനത്തെ രണ്ട് ആയത്തുകൾ അതിനുള്ള പരിഹാരമാണ്. ഇങ്ങനെ ഈ വിഷയങ്ങൾ എന്ത് ചെയ്തു, പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് സിഹറിന്റെയും കണ്ണേറിന്റെയും എല്ലാം കെടുതിയിൽ നിന്ന് കരകയറാൻ നേരം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇഖ്ലാസ് ആണ് അടുത്തത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദ്, എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കാം. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നീയത്ത് എവിടെയൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ, അള്ളാഹുവിലേക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഖാല റബ്ബി ബിമാ അഹവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഹവിയന്നഹും അജ്മഈൻ, എന്റെ റബ്ബേ നീ എന്നെ വഴിതെറ്റിച്ചു എന്ന കാരണം കൊണ്ട് ഭൂമിയിലുള്ളത് മനുഷ്യർക്ക് മുഴുവൻ ഞാൻ അലങ്കാരമാക്കി, ഭൂമിയിലുള്ള മനുഷ്യർ അവർക്ക് ഞാൻ അത് അലങ്കാരമായി തോന്നിച്ചു കൊടുക്കും, തിന്മകൾ മുഴുവൻ അവരെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. പിശാജ് പറയാണ്, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കും, എല്ലാ തിന്മകളും അവർക്ക് ഞാൻ അലങ്കാരമാക്കി തോന്നിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് തന്നെ അതുകൊണ്ട് പറഞ്ഞൊരു വാചകം ഖുർആൻ കൊടുത്തിട്ടുണ്ട്, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖലസീൻ, ഇഖ്ലാസുള്ള അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന നിന്റെ അടിയാറുകൾ ഒഴികെ, ഇഖ്ലാസ് എന്ന തൗഹീദ്, തൗഹീദുള്ള നിന്റെ അടിയാറുകൾ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇഖ്ലാസും തൗഹീദും നമ്മൾ നിലനിർത്തിയാൽ നമുക്ക് കണ്ണേറിൽ പിശാചിന്റെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിശാചുമായി ബന്ധമുള്ളതാണ് സിഹറും കണ്ണേറും എന്നുള്ളത് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് വേണം, ഇഖ്ലാസ് നിലനിർത്തണം. ഒന്നും നമ്മൾ സൃഷ്ടികളിലേക്ക് ചായ കൊടുക്കരുത്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പഠിക്കണം. ഇന്ന അല്ലാഹു ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹ, നിങ്ങൾ ഏതൊരു അമലി ചെയ്താലും അത് നിഷ്കളങ്കമായി ചെയ്യണം, അതേപോലെ അള്ളാഹുവിന്റെ മുഖം മാത്രം അത് മുഖേന പ്രതീക്ഷിക്കണം, അല്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. സ്വഹീഹായ ഹദീസ് ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചത്. ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന അമലല്ലാതെ, അള്ളാഹിന്റെ വജ്ഹ് കാണണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന അമലല്ലാതെ അള്ളാഹ് സ്വീകരിക്കില്ല. നമ്മൾ പല അമലും ചെയ്യൽ എന്താണ്, ആളുകൾക്ക് വേണ്ടി, പത്രക്കാർക്ക് വേണ്ടി, മനസ്സിലായല്ലേ. ഒരു ഖുർആൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയണത്, അല്ല മൗലവി ഒരു 5 മിനിറ്റ് ക്ലാസ് എടുക്കണം, അല്ല കഴിഞ്ഞു പിരിഞ്ഞു പോയി, അതായതിനും വേണ്ടില്ല, അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതെന്താ, അത് അത് അള്ളാഹിന്റെ വജ്ഹാണ് അതിലുള്ളത്. നിങ്ങളെ ആലോചിച്ച് നോക്കും, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാ, എന്നിട്ട് വേണം ആ പത്രത്തിൽ കൊടുക്കാനും ഫോട്ടോ എടുക്കാനും. ഫോട്ടോഗ്രാഫർ നേരം പോയി പോയാൽ പിന്നെ എന്ത് ചെയ്യാം, ഒന്ന് പോസ്റ്റ് ചെയ്തെടുക്കുക. അള്ളാഹിന്റെ വജ്ഹാണോ അവിടെ, എന്ത് സംഭവിക്കും, ഇഖ്ലാസ് നഷ്ടപ്പെടും. അപ്പൊ ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കണം. ചെറിയ സിർക്കിളിൽ നിന്ന് വലിയ സിർക്കിളിലേക്ക് പോകാൻ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ കരുത്ത് വേണം. അപ്പൊ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. സൂറത്തുൽ ഹിജ്റിലെ 42-ാമത്തെ ആയത്തിൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിയാറുകൾ അവരുടെ മേൽ പിശാചിന് ആധിപത്യം ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കണം. എല്ലാവരും അള്ളാഹിന്റെ അടിമ തന്നെയാണ്, പക്ഷെ അള്ളാഹിന്റെ അടിമയാണെന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവർ കുറവാണ്. അള്ളാഹിന്റെ അടിമയാണ് എന്ന ബോധത്തോടു കൂടി ജീവിച്ചാൽ അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ സ്വാധീനം ചെലുത്താൻ ആർക്ക് കഴിയില്ല, പിശാചിന് തീരെ വിഷമണ്ടാൻ കഴിയില്ല. അവരെ കീഴ്പ്പെടുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്, അവരെ കീഴ്പ്പെടുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ അടിയാറുകളായി തീരാൻ വേണ്ടി കൃത്യമായി നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ആ നിലക്കുള്ള ഇബാദത്തുകൾ നമ്മൾ കണിശമായി നിർവഹിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഹജ്ജ് വരെയുള്ള കാര്യങ്ങൾ ബലിയിറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വർദ്ധിക്കും. മറ്റൊന്ന് അൽജമാഅത്തിന്റെ കൂടെ ചേരുക. അൽജമാഅത്ത് എന്ന സംഘടനയല്ല, സ്വഹാബികൾ. സംഘടനകൾ ഒരു ഭാഗത്തും സ്വഹാബികൾ വേറൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നമ്മൾ സലഫിയത്തിന്റെ കൂടെ നിൽക്കണം. അതല്ല, നമ്മൾ പാർട്ടി സലഫിയത്ത് പറയുന്ന പാർട്ടി വേറൊരു അഭിപ്രായം വരുന്നെങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയ അഭിപ്രായത്തിന്റെ അപ്പുറത്തുള്ള അഭിപ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. ഏത് വിഷയത്തിലും ആരെ കൂടെ നിൽക്കണം? സ്വഹാബത്തിന്റെ കൂടെ. റസൂലുള്ളാഹി സ്വലം പറഞ്ഞു, മൻ അറാദ ബുഹത്തൽ ജന്നതി ഫൽയൽസമിൽ ജമാ, ആരെങ്കിലും സ്വർഗത്തിന്റെ സൗരഭ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ സ്വഹാബത്തിന്റെ കൂടെ നിലകൊള്ളട്ടെ. ഫൈന ശൈത്താനമായൽ വാഹിദ്, പിശാജ് വേർട്ട് നിൽക്കുന്നവന്റെ കൂടെയാണ് ഉണ്ടാവുക. ബഹുമിനൽ ഇസ്നൈനി അബദ്, രണ്ടാളുണ്ടെങ്കിൽ തന്നെ പിശാജ് അകന്നു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സലഫിയത്തിന്റെ കൂടെയും സലഫിയത്ത് ഉൾക്കൊള്ളുന്നവരുടെ കൂടെയും ചേർന്ന് നിൽക്കണം. അൽജമാഅത്ത് കേവലം സംഘടനയല്ല, ഒരുമിച്ച് നിൽക്കണം. സംഘടിതത്വം വേറെ, സംഘടന വേറെ, അത് രണ്ടും ഒന്നായിട്ടാരും കണക്കാക്കണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ? അൽജമാഅത്ത് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് അസ്സലഫ് സ്വഹാബികൾ, അവരുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് കഴിവതും തനിച്ചാകാതിരിക്കുക എന്നുള്ളതാണ് പരിഹാരം. യാത്രയിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. ദീർഘയാത്രകളൊക്കെ കൂടെ ഒരാളും കൂടെയുള്ള യാത്രകൾ ആകാൻ പരമാവധി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ദീർഘമുള്ള ദിവസങ്ങൾ നീണ്ടുക്കുന്ന യാത്ര ഒറ്റ കൈമ്പം വിശാലം എന്ത് ചെയ്യും, നമ്മളെ തള്ളിട്ടുണ്ട് പോകും. നമുക്ക് സ്വഭാവത്തിനെ മനസ്സിലാക്കാനോ ചൂണ്ടിക്കാട്ടിത്തരാനോ പ്രവാചകന്റെ മാതൃകയിലേക്ക് പ്രേരിപ്പിക്കാനോ ആളില്ലാതെ പോകും. അതുകൊണ്ട് തക്കവയുള്ള സഹയാത്രികരുമായി മാത്രം ദീർഘയാത്രക്ക് നമ്മൾ എന്ത് ചെയ്യുക, പുറപ്പെടുക എന്നുള്ളതാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅത്തു റഹ്മത്തും വൽ ഫുർഖത്തു അദാബ്, ഭിന്നത പീഡനവും ജമാഅത്ത് കാരുണ്യവുമാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിദീന അലാ ഹഖ്, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം എപ്പോഴും ഹഖിൽ അടിയുറച്ച് നിൽക്കും. ലാ യദുറുഹു മൻ ഖദലഹും, ആ വിഭാഗത്തെ ആര് കൈയൊഴിഞ്ഞാലും അതവർക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. ഹത്താ യതി അമ്റുല്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന വരുന്നവരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹഖിൽ അടിയുറച്ച് നിൽക്കുന്ന സംഘം ആരാണ് എന്ന് കണ്ടെത്തണം. അതിൽ അവരുടെ കൂടെ നിൽക്കണം. അതാണ് ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിദീന അലാ ഹഖ്. അത് പിശാചിനെ അകറ്റാൻ, കാരണം ഒറ്റപ്പെടുന്നവരാണ് എന്ത് ചെയ്യുക, പിശാജ് വേഗം പിടിച്ചു കൊണ്ടുപോവുക. അപ്പൊ പിശാചിന്റെ ദ്രോഹത്തിൽ നിന്ന് കരകയറാൻ നമ്മളത്രയും കാര്യം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കണം. അത് യാത്രയിലോ രോഗസമയത്തോ പെരുമഴയുള്ളപ്പോഴോ ഉള്ള ഇളവ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ എന്തില്ല, ഇളവില്ല. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ലാ തുഖാമു ഫീഹി മുസ്സലാ വലാ ബദുവിൻ വലാ ലാ തുഖാമു ഫീഹി മുസ്സലാ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹി മുശൈത്വാൻ ഫഅലൈക ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു ദിഅബു മിനൽ ഗനമിൽ ഖാസിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദാവൂദിന്റെ സുനനിൽ ഹസനായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, അബുദർദ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് മൂന്നാളുകളുണ്ട്. പക്ഷേ അവിടെ ആ മൂന്നാളുകൾ ഒരുമിച്ച് നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ പിശാജ് കീഴ്പ്പെടുത്തും. അപ്പോൾ ഒരു നാട്ടിൽ മൂന്നാളുണ്ടെങ്കിൽ ആ മൂന്നാൾ വേറെ വേറെ ഒറ്റ നമസ്കരിക്കരുത്, ഒരുമിച്ച് നമസ്കരിക്കണം. ഒരു നാട്ടിൽ വെറും മൂന്നാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഈ കുരുവിക്കൂട് പോലുള്ള പള്ളി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ. ആ മൂന്നാൾ ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സംവിധാനം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഒരു നാട്ടിൽ ഒരു മൂന്നാളെങ്കിലും ഒരാദർശമുള്ളവരുണ്ടായിട്ട് അവർ ഒരുമിച്ച് നമസ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിശാജ് അവരെ കീഴ്പ്പെടുത്തും. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആട്ടിൻകുട്ടിയാണ് ആര് പിടിച്ചുകൊണ്ടുക? പക്ഷേ അപ്പൊ വൈശാചിക ബാധയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവരിങ്ങനെ ഹക്കുള്ളവരിൽ നിന്ന് വേറിട്ട് ഒറ്റക്ക് മാറി കുഫറിന്റെയും ചെറുക്കിന്റെയും വിധത്തിന്റെ ഇടയിൽ പോയി താമസിക്കുന്നവർക്കാണ് പിശാജ് ബാധ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും. ഇസ്തഹബദാലിഹിം ശൈത്താൻ, പിശാജ് അവരെ കീഴടക്കി. ഇപ്പൊ അൻസാഹും ദിക്കറല്ലാ, അള്ളാന്റെ ദിക്കർ അവൻ മറപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയില്ല. പിന്നെ സൂറത്തുൽ മുജാദല 19-ാമത്തെ ആയത്ത്, പിശാജ് കീഴടക്കുന്ന ഒരു സംഘത്തിന് അള്ളാന്റെ ദിക്കർ മറന്നുപോകും, നിസ്കാരം മറന്നുപോകും. അതെവിടെയുള്ളത്? സൂറത്തുൽ മുജാദല 19-ാമത്തെ ആയത്ത്. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിൽ അങ്ങേയറ്റത്തെ അലംഭാവം സംഭവിക്കും മനസ്സിലാക്കണം. പിശാജ് നമ്മളെ കീഴ്പ്പെടുത്താം, രക്ഷപ്പെടാൻ നോക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കണം എന്നുള്ള അടുത്തത് ഞാൻ വിശദീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ മുറുകെ പിടിക്കേണ്ട തറക്തു ഫീക്കും അമ്രൈൻ ലം തള്ളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാ വസുന്നത്തി, അത് രണ്ടും മുറുകെ പിടിക്കണം. ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. വഅന്നഹാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയു വലാ തത്തബിയു സുബുൽ, പ്രവാചകൻ കാണിച്ച നേർമാർഗം അത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ കാണിച്ച നേർമാർഗം, അതിനെ നമ്മൾ പിൻപറ്റണം. വ്യത്യസ്തമായ മാർഗങ്ങൾ പിൻപറ്റരുത്. പിന്നെ അള്ളാഹുവിനോട് ശരണം തേടുക. അള്ളാഹുവെ പിശാചിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. ഔദുബിക്ക മിൻ ഹമസാത്ത് റബ്ബി ഔദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ ഔദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പിശാചുക്കൾ ഹാജരാകുന്നതിൽ നിന്നും ഞാൻ ശരണം തേടുന്നു, പ്രാർത്ഥിക്കാം. ദേഷ്യം വന്നാൽ എന്ത് പറയണം? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കാരണം അൽ ഗളബു മിനശ് ശൈത്താൻ, ദേഷ്യം എവിടെ നിന്നുള്ളതാണ്? ശൈത്താൻ എന്നുള്ളതാണ്. അപ്പൊ ദേഷ്യം വന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ആ പിശാചിൽ നിന്ന് ശരണം തേടുന്ന പ്രാർത്ഥനകൾ നമ്മൾ നടത്തുക. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഅയിദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതേപോലെ തന്നെ സ്വപ്നത്തിൽ ദുസ്വപ്നം കണ്ടിട്ടാൽ എന്ത് പറയണം? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അപ്പൊ ആ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ പുണ്യങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാനല്ല. ഇദാ ഖറഅ ബിന ആദം സജദ ഫസജദ് ഇത്തദൽ ശൈത്താൻ യബ്കി യഖൂൽ. നമ്മൾ സുജൂദ് ചെയ്യുന്നിടത്തോളം കാലം ഷെയ്ത്താൻ കരഞ്ഞുകൊണ്ട് വിട്ടുപോകുന്നതാണ്. സഹീഹ് മുസ്ലിം. നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ്? നമ്മുടെ അടുത്തൊരു ഷെയ്ത്താൻ ഉണ്ടല്ലോ, ഓടിപ്പോവും, എനിക്ക് അവനെ കീഴടക്കാൻ പറ്റുന്നില്ലല്ലോ. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാജ് അയാളെ വിട്ടുപോകും. ഇപ്പോൾ പിശാജ് മുഖേനയുണ്ടാകുന്ന ദ്രോഹങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. പിന്നെ വൈമായ എൻസഹന്നക്കമന ഷെയ്ത്താൻ നസുഖൻ ഫസ്തഅയ്ദു ബില്ലാ. എന്ത് ചെയ്യണം? പിശാജ് നിങ്ങളെ സൂറത്തുൽ അഹ്റാഫിലെ 200-ാമത്തെ ആയത്ത് ഷെയ്ത്താനിൽ നിന്ന് വല്ലതും നിങ്ങളെ ബാധിച്ചാൽ, നസുഖ് അത് പലതും ഉണ്ടാകും, വല്ലതും നിങ്ങളെ ബാധിച്ചാൽ നിങ്ങൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം പിശാജിൽ നിന്ന് ശരണം തേടലും അത് ദിക്റുകളും ഖുർആൻ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കണം. എല്ലായിടത്തും ഇല്ലേ പ്രാർത്ഥനകൾ? ഒരുപാടല്ലേ പിശാജിനിപ്പം ബാത്റൂമിൽ കയറുമ്പോൾ എന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ആൺപിശാചികളും പെൺപിശാചികളും ശരണം തേടുന്ന പ്രാർത്ഥിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും എന്ത് ചെയ്യും? പിശാജിനെ ശരണം തേടിയിട്ടാണ് ഫാത്തിഹയൊക്കെ ഓതി എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത് അല്ലേ? ദുആ ഇസ്ലാഹ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ബാക്കി. ചിലപ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം മിൻ നഫ്ഖിഹി വ നഫ്ഥിഹി വ ഹംസിഹി എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളത്? സൂറത്തുൽ ഫാത്തിഹയും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഓതാറുള്ളത്. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹി റസൂലേ, ഇന്ന ഷൈത്താൻ ഹാല ബൈനി വ ബൈന സലാത്തി വ ബൈന ഖിറാഅത്തി യൽബിസു ഹാലിയ. ഞാൻ നിസ്കരിക്കാൻ നേരത്ത് ഷെയ്ത്താൻ വന്ന് എൻ്റെ നിസ്കാരത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു. ഇനി ഖുർആൻ ആയത്ത് ഞാൻ ഇൽത്തിവാസ് ആയിരുന്നു, ആയത്ത് കിട്ടുന്നില്ല, തെറ്റിപ്പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. നല്ല അറിയുന്ന സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞത്, ആക്ക ഷെയ്ത്താൻ യുഖാലു ഹിൻസബ്. അത് ഹിൻസബ് എന്ന് പറഞ്ഞ ഷെയ്ത്താനാണ് നിസ്കാരത്തിൽ ഖുർആൻ ഖിറാഅത്ത് ഫിത്നാക്കാൻ വരുന്നത്. ഹിൻസബ് എന്ന് പറഞ്ഞ ഷെയ്ത്താനാണ്. ബില്ലാനി, അത് നിനക്ക് അനുഭവപ്പെടുമ്പോൾ നീ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ഹിൻസബിന്റെ അനുഭവപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യണം? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് നീ 3 തവണ തുപ്പണം. എന്ത് ചെയ്യണം? വത്ഫുൽ അൻ യസാരിക സലാസൻ. അപ്പൊ നിസ്കാരത്തിൽ ഖുർആൻ തെറ്റിച്ചാൽ എന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പഠിപ്പിച്ചു. ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും തായിഫ് മിനശ് ശൈത്താൻ തദക്കറു. തഖവയുള്ള ആളുകളെ പിശാജിൽ നിന്നുള്ള വല്ലതും സ്പർശിച്ചാൽ, വല്ല ബാധയും അവർക്കുണ്ടായാൽ, തദക്കറു, അവർ ദിക്റുകൾ ചൊല്ലണം, അവർ ഓർക്കണം. ഓർക്കാൻ തന്നെ ഏതെങ്കിലും ദിക്റുകൾ ചൊല്ലുക, പിശാജിനകറ്റുന്ന വല്ല ദിക്റുകളും ചൊല്ലുക. ഫൈദാഹും അപ്പുറം വല്ല അതിനെന്തെയും രക്ഷപ്പെടും എന്നുള്ളതാണ്. അതിൽപ്പെട്ടൊരു ദിക്റാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത്. ദേഷ്യം വരുന്ന നേരത്തെ ഔദു ബില്ലാഹി ശൈത്താനിർ റജീം എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. കഴുത കരയുന്നത് എപ്പോഴാണ്? പിശാജിനെ കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ രംഗത്തും ഈ പിശാജിൽ നിന്നും പിശാജിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പിശാജിനെ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കരകയറാനുള്ള പ്രതിരോധ മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സിഹ്റിൽ നിന്നും അതേപോലെ തന്നെ കണ്ണേറിൽ നിന്നുമൊക്കെ കരകയറേണ്ടത് കാരണമായി തീരും. പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു അടിമയെ വാങ്ങി, ആ സമയത്ത് അതിന്റെ ഷർറ് വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറമാ ജലബത്ത്ഹാ അലൈഹി എന്ന് പ്രാർത്ഥിക്കണം. ദമ്പതികൾക്കിടയിലുള്ള പ്രാർത്ഥന അല്ലേ? ഷർറില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് അതിലൂടെ കടന്നു വരുന്ന പൈശാചിക ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികളാണ് ഇതെന്ന് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. അതിൽ പെട്ടെന്നാണ് സൂറത്തുൽ ബക്കറ. ബക്കറ എന്താ? ലാ തജ്അലു ബുയൂതകും ഖുബൂറൻ, നിങ്ങളുടെ വീടിനെ നിങ്ങൾ ഖബറുകളാക്കരുത്. ഫൈനൽ ബൈത്തല്ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബക്കറ ലാ യദുഖുലുഹു ശൈത്താൻ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇടക്കിടക്ക് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓതി തീർക്കണം. പിശാജിന്റെ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് തോന്നാം, ഇത് പ്രത്യേകിച്ച് ഇടക്കിടക്ക് എന്ത് ചെയ്യണം? നിങ്ങള് പിശാജിന്റെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൂടി ദേഷ്യം പിടിക്കലും ബഹളുണ്ടാക്കലും അങ്ങനെ വീട്ടിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂറത്തുൽ ബഖറ ഓതണം. കുടുംബത്തെ അതിനെ പ്രേരിപ്പിക്കണം, വീട് നിങ്ങൾ ഖബറാക്കരുത്. സഹി മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. കാരണം പൈന ശൈത്താന ലയതുഖുലു ബൈതനിയോ ഖറൂഫി സൂറത്തുൽ ബഖറ, മറ്റു ഹദീസിൽ കാണാം ബക്കറ ഓതുന്ന വീട്ടിൽ എന്ത് ചെയ്യില്ല, ശൈത്താൻ കയറൂല. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആയത്തിൽ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, ആയത്തിൽ കുറിച്ച് ഓതേണ്ട സമയങ്ങൾ, പ്രത്യേകമായ സമയം എപ്പോഴും ഓതാം. ഏത് സമയത്ത് ആയത്തിൽ കുറിച്ച് വലിയ ആശ്വാസം കിട്ടും? അത് സിഹറിൽ നിന്നുള്ള മോചനത്തിനോദനം, കണ്ണീറിൽ നിന്നുള്ള മോചനത്തിനോദനം, അത് രണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? സിഹറും കണ്ണീറും ഷർറും വരാതിരിക്കാൻ നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതണം. അതിന്റെ പുറമെ നമ്മൾ രാവിലെ ദിക്റ് ചെല്ലുമ്പോഴും വൈകുന്നേരം ദിക്റ് ചെല്ലുമ്പോഴും ആയത്തിൽ കുറിച്ച് ഓതും. ഓരോ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആയത്തിൽ കുറിച്ച് വട്ടു ഓതും അല്ലേ. അതേപോലെ തന്നെ പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ആയത്തിൽ കുറിച്ച് ഓതും. അങ്ങനെ ആയത്തിൽ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പതിവാക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളെ കുറിച്ച് നേരത്തെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും വായിക്കുന്നില്ല. സൂറത്തുൽ ബക്കറയിലുള്ള ആയത്തുകൾ മുഴുവനായിട്ടുള്ളത് അതിന്റെ ആയത്തുൽ കുർസി, അതിൽ നിന്ന് അവസാനത്തെ രണ്ടായത്തുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പത്തായത്തുകൾ, ആദ്യത്തെ ആയത്തുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ആദ്യത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. പിന്നെ മാവിദാത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഫലബിന്നാസ്, അതിൽ ചിലത് ബ്രബിൽ ഫല കുലബിന്നാസ്. നബി ഇരിപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം കുലുവല്ലാതും പിന്നെ കുലബിൽ ഫലക്ക് കുലർബിൻ നാസ്, അതൊക്കെ എന്ത് ചെയ്യും? ഓതും. മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് തടവിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, അദ്ദേഹം കിടക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പിന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ഉണ്ടല്ലോ ആയത്തിൽ കുറിച്ച് കൂടാതെ, ആ ദിക്റുകൾ നമ്മൾ അള്ളാഹു ബിക്ക അസ്ബഹന വബിക്ക അംസൈന വബിക്ക നഹിയ വബിക്ക നമൂത്തു വഇലൈക നുഷൂർ. അതേപോലെ തന്നെ അസ്ബഹന വഅസ്ബഹൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസനത അർശിഹി വമിദാദ കലിമാത്തി, മൂന്ന് പ്രാവശ്യം ഇല്ല. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഊ വസ്മിഹി ലലീ, മൂന്ന് പ്രാവശ്യം ഇല്ല. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ, മൂന്ന് പ്രാവശ്യം ഇല്ല. അതേപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ ഹദിക വവഅദിക തുടങ്ങുന്ന ദിക്റുകൾ എന്ത് ചെയ്യുക? രാവിലെ വൈകുന്നേരമൊക്കെ നമ്മൾ ചുരുങ്ങിയതൊരു പ്രാവശ്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അങ്ങനെയുള്ള ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തു ഇല്ല പത്ത് പ്രാവശ്യം. ഔദു ബി കലിമാത്തില്ലാഹി തമ്മത്ത്, പ്രത്യേകിച്ച് വൈകുന്നേരം ഒരാളെ തേള് കുത്തി നടപ്പ് രസൂൽ ചോദിച്ചു, നീ ഔദു ബി കലിമാത്തില്ലാഹി ചൊല്ലിയില്ലെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞ എന്നെ വിഷജീവി കുത്തിയും, അപ്പൊ നബി സല്ലം ചോദിക്കുക, നീ വൈകുന്നേരം ഔദു ബി കലിമാത്തില്ലാഹി തമ്മത്ത് മിൻ ശരി മാ ഖലഖ് എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വൈകുന്നേര സമയത്തെങ്കിലും ഔദു ബി കലിമാത്തില്ലാഹി തമ്മത്ത് മിൻ ശരി മാ ഖലഖ്, ഔദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിം വഹാമ വമിൻ കുല്ലി ഐനില്ലാമ, എല്ലാ പിശാചിൽ നിന്നും അതേപോലെ തന്നെ വിഷദ്രോഹത്തിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ശരണം തൊടുന്നു എന്ന് പറയുന്ന ദിക്റുകൾ നമ്മൾ ഉരുവിടുക, പഠിക്കണം. രാവിലെയും വൈകുന്നേരയും ചൊല്ലേണ്ട സഹിയായി വന്ന ദിക്റുകൾ നമ്മൾ പഠിക്കണം. അത് പഠിച്ച് സുബഹ് നിസ്കാരത്തിന് ശേഷവും അസർ നിസ്കാരത്തിന് ശേഷവും, ഈ രണ്ട് സമയത്താണ് മലക്കുകൾ കൂടുതൽ ഇവിടെ ഉണ്ടാവുക. പകലത്തെ മലക്കുകൾ വൈകുന്നേരം മടങ്ങിപ്പോവും, വൈകുന്നേരത്തേക്കുള്ള മടക്കുകൾ വരുന്ന സമയം അതാണ് അസറിന് ശേഷമുള്ള സമയം. അതേപോലെ രാത്രിയിലെ മലക്കുകൾ മടങ്ങിപ്പോകും, പ്രഭാത പിറ്റേ പകലത്തെ മലക്കുകൾ വരും, അതാണ് സുബഹിന് ശേഷമുള്ള സമയം. അപ്പൊ അസറിനും സുബഹിക്കും ശേഷം നമ്മൾ സൗകര്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഈ വൈകുന്നേരത്തെയും രാവിലത്തെയും ദിക്റുകൾ, ആ ദിക്റുകളെ സംബന്ധിച്ച് അത് എല്ലാ ദോഷങ്ങളിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നുമുള്ള സംരക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചിലെ സംരക്ഷണം എന്ന് കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ദിക്റുകൾ ഓരോന്നും പറയുന്ന ഹദീസുകൾ എടുത്തു വെച്ചാൽ അതിലുമുണ്ട് പിശാചിലെ സംരക്ഷണം, എല്ലാ തരം ഉപദ്രവത്തിന് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണുകളെ നിയന്ത്രിക്കണം. കണ്ണുകളെ കൊല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹി, അതേപോലെ കൊല്ലിൽ മുഅ്മിനാത്തി യഗുള്ളുന മിൻ അബ്സാരിഹി. അന്യ സ്ത്രീകളെ ആസ്വദിക്കാൻ വേണ്ടി കണ്ണ് തുറന്നു വെക്കരുത്, അന്യ പുരുഷന്മാരെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ചെയ്യരുത്, കണ്ണ് തുറന്നു വെക്കരുത്, കണ്ണ് ചിമ്മണം, കാണാൻ പാടില്ലാത്ത കാണരുത്. ഹറാമിൽ നിന്ന് ചിമ്മുന്ന കണ്ണ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വ്യഭിചരിക്കാൻ അവസരം കിട്ടുന്ന രൂപത്തിൽ ചെറുപ്പക്കാരികളൊന്നും അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങാടിയൊന്നും പ്രദർശിപ്പിക്കരുത്. മുഖമൊക്കെ തുറന്നിട്ടിട്ട് കരണങ്ങളൊന്നും ആലോചിക്കുക. ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ ഒരൊറ്റ പെൺകുട്ടിയും മുഖം വെളിപ്പെടുത്തൂല. ഒരൊറ്റ ഹദീസ് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഹദീസ് പഠിച്ചാൽ തക്കവുള്ള ഒരു പെൺകുട്ടിയും അവളുടെ സൗന്ദര്യം, മുഖത്തുള്ള സൗന്ദര്യം അന്യ ആണുങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയില്ല. കല്യാണ വീട്ടിലാണെങ്കിലും ശരി, അങ്ങാടിയിലാണെങ്കിലും ശരി, ക്യാമ്പസിലാണെങ്കിലും ശരി. ഏതാ ഹദീസ് എന്ന് അറിയാമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അലിയു ലാ തുത്ബീ നളറത നളറ, ഓ അലി, നീ ഒരു നോട്ടത്തിന്റെ പിന്നാലെ രണ്ടാമത് നോക്കരുത്. ഫഇന്ന മാലക്കൽ ഊലാ വലൈസത്തിലക്കൽ ആഹിറ, എന്താണ്, ഒന്നാമത്തത് നിനക്കുണ്ട്, അറിയാതെ കണ്ടുപോകുന്നത്, ആസ്വദിക്കാൻ വേണ്ടി കാണുന്നതോ അത് നിനക്ക് ഇല്ല എന്ന് പറഞ്ഞു. പഠിക്കേണ്ട ഹദീസ് അതല്ല, മറ്റൊരു റിപ്പോർട്ട് കാണാം. എന്തുകൊണ്ട് അങ്ങനെ നോക്കരുതെന്ന് പറഞ്ഞു, കാരണം പഠിപ്പിക്കുന്ന ഹദീസാണ്, കുത്തിബാല ഇബ്നു ആദം നസീബഹു മിനസ് സിനാ, എല്ലാ മനുഷ്യർക്കും സിനയുടെ ഒരു ഓഹരി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. വിചാരം മനസ്സിലായില്ലേ? ഫഹുവ മുദറക്കും ദാലികലാ മഅല, സംശയം വേണ്ട, അത് ഏതെങ്കിലും നിലക്ക് ആ വ്യഭിചാരത്തിന്റെ അവസരം അവന്റെ അരികിൽ വരും. ഫല ഐനാനി സിനാഹു സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. അത് പഠിച്ചു വെക്കണം ഞാൻ പറഞ്ഞു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. അവൻ ഈ സൗന്ദര്യത്തിന്റെ മുഖം വെളിപ്പെടുത്തി നടക്കുന്ന ഒരു യുവതി, അവൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് ആ പെൺകുട്ടിയെ വായി നോക്കുന്ന ഒരുത്ത് നോക്കിയാൽ, ആരാണ് നോക്കിയാലും ആ നോക്കുന്നവൻ ചെയ്യുന്ന എന്താണ്? വ്യഭിചാരം. വ്യഭിചരിക്കാൻ വേണ്ടി ഇവൾ എന്ത് ചെയ്തു? അവൾ മുഖം തുറന്നിട്ട് കൊടുത്തു. വിഷയം മനസ്സിലാക്കി, ഈ ഹദീസ് പഠിക്കണമെന്നാണ്. എന്താ പറഞ്ഞത്? ജിനാഹുമൻ നളർ, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോട്ടമാണ്. അപ്പൊ അന്യ ആളുകൾക്ക് വ്യഭിചരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ പാടുണ്ട്, അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വല്ല ഉദിനാനി ദിനാഹുമൻ ഇസ്തിമാർ, കേൾക്കൽ, അതാണ് എന്ത്, പ്രത്യേകിച്ച് മ്യൂസിക് കേൾക്കലാണ് കാതിന്റെ വ്യഭിചാരം. മനസ്സിലായി? അത് ഓരോന്ന്, കൈയ്യൻ്റെ പിടിക്കലാണ്, കാലിൻ്റെ നടക്കലാണ്, ഹൃദയത്തിൻ്റെ ചിന്തിക്കലാണ്, ലൈംഗിക അവയവം അതിനെ പൂർത്തീകരിക്കുന്നു മാത്രമല്ല. അപ്പം എല്ലാവരും വ്യഭിചാരത്തിൻ്റെ വക്കിൽ വരും, കണ്ണും കാതും ഒക്കെ ആയിട്ട്. അതിനൊക്കെ നമ്മൾ തടഞ്ഞാലേ യഥാർത്ഥ വ്യഭിചാരത്തിൽ നിന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ആളുകൾ ഇബ്ലീസിന് കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന്, ഇബ്ലീസിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വ്യഭിചാരത്തിൽ നിന്ന് അകന്നിൽക്കുക, അതിൻ്റെ മുന്നോടിയായിട്ട് കണ്ണ് താഴ്ത്തുക എന്നുള്ളത് നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും രണ്ട് തുടയലുകൾക്കിടയിലുള്ളതും നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുക, അതേക്കുറിച്ച് നിങ്ങൾ ജാമ്യം നിന്നാൽ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞ് അറിയാത്തവരാരുമില്ല. അത് രണ്ടുമാണ് കൂടുതൽ ആളുകളെ വഴിതെറ്റിക്കുന്നതും പിശാചിലേക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി സൂക്ഷിക്കണം അത്തരം കാര്യങ്ങൾ. നാവ് സൂക്ഷിക്കണം, ഗൈബത്ത്, നമീമത്ത് അല്ലേ. ഇന്ന് പത്രങ്ങളും അതേപോലെ തന്നെ ചാനലുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇതൊക്കെ എന്തിനുള്ള? ഒക്കെ കള്ളം പ്രചരിപ്പിക്കാൻ, അറിയാത്ത കാര്യങ്ങൾ പറയാൻ, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനും, അന്യ ആളുകളെ പച്ചറച്ച് തിന്നാനുള്ളതാണ്. ശരിയല്ലേ? നമ്മളെ പാർട്ടിപ്പെട്ടവരല്ലെങ്കിൽ വേഷായി, മറ്റുള്ളവരുടെ ന്യൂനതകൾ ആസ്വദിക്കുക എന്നുള്ളത് രോഗമാണ്. ആ രോഗം പ്രകടമാകുന്നത് നാവിലൂടെ, ജിഹ്വയിലൂടെ. നാവ് എന്ന് പറഞ്ഞാൽ വെറും നാവ് മാത്രമല്ല, പേനയും അതേപോലെ തന്നെ എഴുത്തും പത്രവും ഒക്കെ അതിൽപ്പെടും. അപ്പം എന്താണ്? അത് നമ്മൾ സൂക്ഷിക്കണം, കാരണം അവിടെയൊക്കെ പിശാചി കയറി വരും, പിശാചി നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ നന്നായി, ഇത്ര ഹദീസുകളായി ഉണ്ടെന്നുള്ള ഞാൻ പറയേണ്ടതില്ല, അത്രമാത്രം ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഊഹാപോഹങ്ങൾ പറയുക, കളവ് പറയുക, ഗൈബത്ത്, നമീമത്ത് ഇതൊക്കെ നമ്മൾ പിശാചിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. മറ്റൊന്ന്, ആവശ്യത്തിന് വർത്തമാനം പറയാം. ചില ആളുകൾ വർത്തമാനം പറഞ്ഞ ആണാട്ടെ പെണ്ണാട്ടെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സർസാറു എന്നാണ് പറയാ അവരെ പറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അബ്ഗളക്കും ഇലയ്യ വഅബ്ഗളക്കും മിന്നി മജ്ലിസൽ യൗമൽ ഖിയാമ അസ്തർസാറൂൻ, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും ഖിയാമത്ത് നാളിൽ എന്റെ അരികിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കേണ്ടി വരുന്നതും വെറുതെ വർത്തമാനം പറയുന്നത് വായിട്ടലക്കുന്നവരാണ്. വായിട്ടലക്കൽ നിർത്തണം, ഷെയ്ത്താൻ രക്ഷപ്പെടാൻ വേണ്ടി. വെറുതെ വർത്തമാനം പറയുന്നവരുടെ ആര് കയറും? ഷെയ്ത്താൻ കയറിയിട്ട് ആവശ്യമില്ലാത്ത ഭാര്യ വാക്കുകളും ചെയ്യും പറയിപ്പിച്ചാൽ. വർത്തമാനം ആവശ്യത്തിന് പറഞ്ഞാൽ മതി, പറയേണ്ടത് പറഞ്ഞാൽ മതി. വൃദ്ധങ്ങൾക്കും എന്തെങ്കിലും ചിലർക്ക് നാവിനെ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നോക്കും. അങ്ങനെ പറയുന്ന ആളുകൾ ആ പരിപാടി നിർത്തണം, അത് പൈശാചികമാണ്. പിശാചിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ വളവള സർസാറോൻ മനസ്സിലായില്ലേ, ആളുകൾ ടോക്കറ്റീവായിട്ട് നടക്കുന്നത് കാണാൻ സാധിക്കും, അത് പാടില്ല. പിന്നെ അഹങ്കാരികളെയും അതിൽ എണ്ണിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഞെരുക്കമുണ്ടാക്കുന്നവരെയും അതിൽ എണ്ണിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യം എണ്ണിയത് വെറും വർത്തമാനം പറയുന്ന ആളുകളെയാണ്. പിന്നെ തെറി പറയാം, അശ്ലീലം പറയാ, കൂട്ടുകാരൊക്കെ തമ്മിൽ ഇങ്ങനെ കൂടുന്ന നേരത്തെ അശ്ലീലം പറയാ, അശ്ലീല മെസ്സേജ് അയക്കുക, തമാശക്കെ ആയിരിക്കും വെച്ചാലേ, അശ്ലീല ഡയലോഗുകൾ പറയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ നമ്മൾ പിശാചിലേക്ക് അടുപ്പിക്കുന്ന കാര്യവും ഈ സിഹറും കണ്ണീറും ഒക്കെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ബാധിക്കാൻ കാരണമാകുന്ന സംഗതിയാണ് ഇത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ആളുകളെ ശകാരിക്കുക, തെറി വിളിക്കുക, ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? അതുപോലെ ശപിക്കുക. ഈ പണ്ടാരടക്കാന്നൊക്കെ പറയില്ലേ, മക്കളെ വരെ ആത്മാരെന്ത് പറയും? പണ്ടാരടക്കാന്ന് പറയും, ഉമ്മാരെ വിളിച്ചിട്ട് പണ്ടാരത്തള്ളാന്ന് പറയും. അങ്ങനെ അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയുള്ള ശാപവാക്കുകളൊന്നും ഒരു മുസ്ലിം നാവിൽ നിന്ന് വരരുത്. അവിടൊക്കെയാണ് ഈ സിഹറും കണ്ണറും ഏറ്റവും പെട്ടെന്ന് ഏൽക്കുക, ഇങ്ങനെ ശീലിച്ചു നടക്കുന്ന ആൾക്കാരുടെയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാപം കുറയ്ക്കണം. മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ ദുഷിച്ചു പറയരുത്, അവരെ അള്ളാഹുവിന്റെ അടുത്ത് വിട്ടു കഴിഞ്ഞു. അവരെന്തെങ്കിലും തെറ്റായ ആദർശം പ്രചരിപ്പിച്ചത് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടാന്നല്ലാതെ വ്യക്തിഹത്യയാണ് മരിച്ചുപോയ ആളുകളെ വ്യക്തിഹത്യർത്തി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരെ കുറിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞു. പിന്നെ തമാശ ഒരിക്കലും നമ്മൾ അധികരിപ്പിക്കരുത്. അനാവ എപ്പോഴും കോമഡി, ഏത് സമയത്ത് തമാശ, കളി, കളി വിനോദം അങ്ങനെ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് എന്താണ്? അത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഗൗരവബോധം നഷ്ടപ്പെടുത്തും, ദിക്രുകൾ നഷ്ടപ്പെടുത്തും, അവിടെ പൈശാചിക സ്വാധീനം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ സിഹറും ഐനും ഒക്കെ അത് ബാധിക്കാൻ ഉള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയായി തീരും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം, നുണ പറയരുത്. പിന്നെ മ്യൂസിക്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഇബിലീസ് എന്നൽ ഗന അല സൗത്ത് ഇബിലീസ്. ഇബിലീസ് അവന്റെ ശബ്ദം കൊണ്ട് അവന്റെ ആളുകളെ ഇളക്കിവിടുമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇബിലീസിന്റെ ശബ്ദം ഏതാണ്? മ്യൂസിക്കാണ്. മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇബിലീസിലേക്ക് അടുക്കുക, ഇബിലീസ് നമ്മളിൽ കയറി വരുന്ന വഴിയാണ്. അതുകൊണ്ട് സംഗീതോപകരണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. കള്ളും പ്രശ്നക്കോലുകളും പ്രതിഷ്ഠകളും ഹറാമാക്കിയ കൂട്ടത്തിലാണ് കള്ള് ഹറാം, സംഗീതോപകരണങ്ങൾ ഹറാമാക്കിയത്. മനസ്സിലായില്ലേ? ഞാൻ വാദ്യോപകരണങ്ങൾ തുടച്ചു നീക്കാനാണ് നിയുക്തനായത്. ബോയ്സ് തുബി മഹക്കൽ മഹാജിഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ ചരൽ വർഷവും രൂപഭേദവും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലും ഒക്കെ ശിക്ഷയായി വന്നിറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദഫും കദഫും മസ്ഹും എല്ലാം അവർക്ക് ശിക്ഷയായി വന്നിറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മ്യൂസിക് ഇബിലീസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഉള്ളിടത്ത് ഈ സിഹറിൻ്റെ ബാധയും ഐനിൻ്റെ ബാധയും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ കടന്നു വരും. മ്യൂസിക്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അള്ളാഹുവിൻ്റെ കലാമ് ഖുർആനാണ്, മ്യൂസിക് ഇബിലീസിൻ്റെ കലാമാണ്. അള്ളാഹിൻ്റെ കലാമും ഇബിലീസിൻ്റെ കലാമും നമ്മളങ്ങനെ ഒരുമിച്ച് കൊണ്ടെടുക്കാം? അതുകൊണ്ട് മ്യൂസിക്കിന് ഒഴിവാക്കിയിട്ട് ഖുർആനെ സ്നേഹിക്കുക, അത് പഠിക്കുക, അത് ഓതാൻ പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ പഠിക്കുക, അത് പാരായണം ചെയ്യുക. അങ്ങനെ ഖുർആനുമായുള്ള ബന്ധം ഉണ്ടായ പിന്നെ മ്യൂസിക്കിനവിടെ നേരം. അതുകൊണ്ട് മ്യൂസിക്കിനെ ഒരാൾ ഇഷ്ടപ്പെട്ട് മ്യൂസിക്കിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അവരോട് സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇനി മ്യൂസിക് ഇല്ലാത്ത പാട്ട് തന്നെ അക്ബർ ഹമ്മാക്ക് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ഇല്ലാത്ത പാട്ടിന് കുഴപ്പമില്ല, നല്ല അർത്ഥമുള്ളത്. ഈ പെണ്ണിനെ വർണ്ണിക്കുന്നതും അശ്ലീലമുള്ളതും തോന്നിവാസങ്ങളും പാടാൻ പാടില്ല, കളവും കള്ളക്കഥകളൊന്നും പാട്ട് പാടാൻ പാടില്ല. എന്തെങ്കിലും ഗുണപാഠമുള്ളതും ആശയമുള്ളതും ചരിത്രം പഠിപ്പിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള പാട്ട് പാടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പാട്ട് ഒരാൾ ജീവിതത്തിന്റെ പ്രൊഫഷനായി എടുക്കരുത് എന്ന് ഹദീസുണ്ട്. ഞാൻ തജീൽ ഷീറ അക്ബർ ഹമ്മിക്കും. നിങ്ങൾ കവിതയെ നിങ്ങളുടെ മുഖ്യ ഉപാധിയാക്കരുത്. മനസ്സിലായില്ലേ? കവിത പോലും അതൊരാൾ മുഖ്യ ഉപാധിയാക്കാൻ മ്യൂസിക്കിലെ പോകാൻ സാധ്യത ഉണ്ട്. അതാണ് അവിടെ സൂക്ഷിക്കേണ്ട കാര്യം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മ്യൂസിക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. മറ്റൊന്ന്, ചിത്രങ്ങളും രൂപങ്ങളും. ചിത്രങ്ങളുള്ള വീട്ടിലെന്താണ്? മലക്കുകൾ വന്നിറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. രൂപങ്ങൾ മനസ്സിലായി? പത്രത്തിലെ ചിത്രമാണെങ്കിലും ശരിയാണ്. അതുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഉള്ള പത്രവും കടലാസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ വെച്ചാൽ ബർക്കത്ത് കുറയും, അവിടെ ഈ സിഹറും അതേപോലെ തന്നെ ആയിനും ഒക്കെ കയറി വരണ സാധ്യത കൂടുതലാണ്. അതൊക്കെ വീട്ടിൻ്റെ പുറത്ത്. മനസ്സിലായില്ലേ? ചിത്രങ്ങൾ, രൂപങ്ങൾ, ശില്പങ്ങൾ. ഈ ഷോക്കേസിലുണ്ടല്ലോ ഇങ്ങനെ രൂപങ്ങൾ വെക്കല്ലോ, പക്ഷിയുടെ രൂപം, മൃഗത്തിൻ്റെ രൂപം, ഒട്ടകം, ആന, തത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോയാൽ ആരെങ്കിലും അത് ഉണ്ടാവില്ല മിക്ക വീട്ടിലും. അഥവാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മറന്നൊരു പൊട്ടിച്ചേളണല്ലേ കത്തിച്ച് കളയണം. വേറെ ആർക്കും കൊടുക്കരുത്. എനിക്ക് വേണ്ടാലും മറ്റൊന്ന് കൊടുക്കാനും പാടില്ല, കളയണം. മനസ്സിലായില്ലേ? പിശാചുക്കൾ അള്ളിപ്പിടിക്കുന്ന സ്ഥലങ്ങളാണ് ഈ രൂപങ്ങളൊക്കെ. നരകം മഹ്ശർ എഴുന്നേറ്റ് സംസാരിക്കും, ഇനി വുക്കിൽത്ത് ബിസലാം, മൂന്നാളെ ഞാൻ കൊണ്ടുപോകുന്ന നരകം പറയാം. വിചാരണന് മുമ്പ് നരകം വരില്ലേ മഹ്ശറിൽ? മഹ്ശറിൽ ഹാജരാക്കപ്പെടില്ല. 490 കോടി മലക്കുകൾ നരകത്തെ വലിച്ചയച്ച് കൊണ്ടുവന്ന് അവിടെ വെക്കും, മഹ്ശറിൽ വെക്കും. എന്നിട്ട് നരകത്തിന്റെ തീനാളങ്ങൾ ഉയർത്തിയിട്ട് സംസാരിക്കും. ഒരു കഴുത്ത് ഇങ്ങനെ വന്ന് തുറച്ചു നോക്കുന്ന കണ്ണുകളുമായി നീട്ടിയ നാവുമായി സംസാരിക്കും. എന്താ സംസാരിക്കുന്നത്? ഇനി വുക്കിൽത്ത് ബിസലാസ്, മൂന്നാളുകളെ ഞാൻ ഏറ്റെടുത്തു. അതിലൊന്ന് മൻഡാ മാഹ് ഇലാഹ നാഹർ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത് ആരാണോ, അള്ള അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചവരെ മുഴുവൻ ഈ വിചാരണ കഴിഞ്ഞാൽ കൊണ്ടുപോകും, നരകം പറയാൻ ഞാൻ പിടിച്ചുകൊണ്ടു. രണ്ടാമത്തത് കുല്ലൂത്തു ബിൻ ജബ്ബാർ, അഹങ്കാരികളും സ്വേച്ഛാധിപതികളുമായ എല്ലാവരും ഞാൻ പിടിച്ചുകൊണ്ടു. മൂന്നാമത്തത് കുല്ലു മുസവ്വർ, എല്ലാ ചിത്രകാരന്മാരെയും, രൂപങ്ങൾ ഉണ്ടാക്കുന്ന, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന, ചിത്രം വരയ്ക്കുന്ന മുഴുവൻ ആളുകളെ ഞാൻ എന്ത് ചെയ്യും? കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടി നമ്മളത് കാണേണ്ടതാണ്. അതുകൊണ്ട് ഈ ഫോട്ടോഭ്രമം, ആൽബഭ്രമം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം ചിത്രത്തിൻ്റെ, ശില്പത്തിൻ്റെ, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രത്തിൻ്റെ, ശില്പത്തിൻ്റെ പിന്നെ സാന്നിധ്യം എന്താണ്? പിശാചിൻ്റെ സാന്നിധ്യത്തിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, സന്ധ്യാസമയം അടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കുഫൂസ് ബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. കുട്ടികളെ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം എന്ന് പഠിപ്പിച്ചു. കുട്ടികളെ പിടിച്ചു വെക്കാനർത്ഥം, ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ മഗ്‌രിബിന്റെ നേരത്ത്, പിശാചുക്കൾ വിഹരിക്കുന്ന ഒരു സമയമാണ്, ആ നേരത്ത് പുറത്തേക്ക് വിടരുത്. വീട്ടിൻ്റെ അകത്ത് കയറണം. ഇത് ഉമ്മാമക്കഥയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പനയാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. വൈകുന്നേര സമയത്ത് വീട്ടിലുള്ള എല്ലാ ജനലും വാതിലും ബിസ്മില്ലാ എന്ന് ചൊല്ലി അടയ്ക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളത് ചെയ്യണം. മനസ്സിലായില്ലേ? അത് വീടാണെങ്കിലും ശരി, ഓഫീസാണെങ്കിലും ശരി, പള്ളിയാണെങ്കിലും ശരി, വൈകുന്നേര സമയത്ത് എന്ത് ചെയ്യണം? മഗ്രിബിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം? ബിസ്മില്ല, ആ ബിസ്മിയുടെ ബർക്കത്താണ്. മനസ്സിലായില്ലേ? ഇനി ആ വാതിൽ ഉള്ളിൽ കൂടെ ചെയ്ത്താൻ വരില്ലെന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ബിസ്മയുടെ ബർക്കത്തോടാണ് പിശാജ് ചെയ്യാത്തത്, അകത്ത് കയറാത്തത്. പിശാജിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ, പിശാജിൻ്റെ ബാധയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വൈകുന്നേര സമയത്ത് വീടുകളിൽ എന്ത് ചെയ്യണം? ജനലും വാതിലും ഒക്കെ ഉണ്ടല്ലോ, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുറക്കാം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ തുറക്കാം. അത് കൊതുക് വരുന്ന വിചാരിച്ചിട്ട് മാത്രമല്ല, പിശാജിൻ്റെ സ്വാധീനം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ല എന്ന് പറഞ്ഞ് ജനലുകൾ അടയ്ക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം, അത് ചെയ്യണം. അതേപോലെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കണം. ഇത് സമയത്ത് പാത്രങ്ങളല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മൂടി വെക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരം വിളക്കണയ്ക്കാനും പാത്രങ്ങൾ മൂടി വെക്കാനും കൽപ്പിച്ചു. ഒരു മൂടി കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വടിയെങ്കിലും എടുത്തു വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു? വീട്ടിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, വെള്ളം വെക്കുന്ന പാത്രം, ആ പാത്രം മൂടിയിടണം. അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യണം. വീട്ടിലുള്ള ലൈറ്റ് ഓഫ് ചെയ്യൽ സുന്നത്താണ്, മനസ്സിലായില്ല? അത് കറണ്ടിൻ്റെത് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് ആരും പറയണ്ട, മനസ്സിലായില്ലേ? വിളക്കണയ്ക്കാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ട് വൈകുന്നേര സമയത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, കിടക്കരുത്. അകത്തും പുറത്തുള്ള ലൈറ്റൊക്കെ നമ്മൾ അണച്ചു വെക്കണം കിടക്കാൻ നേരത്ത്. രാത്രി കിടക്കുന്ന ഏറ്റവും അവസാന സമയം വരുന്ന നേരത്ത് എന്ത് ചെയ്യണം? അത് ഇട്ട് വെക്കുന്നതിൽ ഗുണമുണ്ടെന്ന് ഇബിലീസ് പറയും. ലൈറ്റ് ഇട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് ഇബിലീസ് പറയും. അത് വെറും പറച്ചിൽ മാത്രമാണ്. അള്ളാഹല്ല പറഞ്ഞല്ല നമ്മൾ നോക്കേണ്ടത്. വഹി അനുസരിച്ച് വന്നെന്താണ്? രാത്രി ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യം ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. അപ്പൊ ഇതൊക്കെ സിഹറിന്റെയും ഐനിന്റെയും ബാധകൾ തമ്മിൽ കടന്നു വരാതിരിക്കാൻ. ഇനി ഇതിനെ നിസ്സാരമായി കണ്ട്, ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണം വരെ കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ ഇത് പതിവാക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള സംരക്ഷണം തരാനിരിക്കാം. ഇനി ബാധിച്ചവരെ എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവേണ്ടേയില്ല. നിങ്ങൾ തിരിച്ചറിയണോ? നിങ്ങൾ റുഖയെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ചെല്ല, അത് പഠിച്ചവരാണ് തിരിച്ചറിയാം. അതാ റുഖയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച്, വെറുതെ സാധാരണക്കാരും എല്ലാവരും പഠിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസറാന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് പറഞ്ഞത്? അത് ഡോക്ടർ പഠിച്ചു, അയാൾ പറഞ്ഞു. അത് നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പഠിക്കാൻ പറ്റിയാൽ നല്ലത് അല്ലേ? ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരും, നമ്മൾ കുറേ എണ്ണം കാണുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരും. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള പലരും ചോദിക്കുന്നത് എന്തിനറിയോ? എങ്ങനെയാ മനസ്സിലാകുന്ന ചോദ്യം? ഒരു ഇരട്ടത്താപ്പിൻ്റെ ചോദ്യമാണ്, അറിയാൻ വേണ്ടി ചോദിക്കല്ല. അറിയാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പലരും അത് ചോദിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കഴിയില്ല, എന്നാൽ പിന്നെ ആ സാധനമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നിങ്ങൾ ആരാ ചോദ്യം ചോദിക്കരുത്. മനസ്സിലാക്കുന്നവരുണ്ടാകാം, കഴിയുന്നവരുണ്ടാകാം, കഴിയാത്തവരുണ്ടാകാം. അതിനാണ് റുഖ്യ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ശരിക്കും മനസ്സിരുത്തേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ നേരം പൊളിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ? നേരം കൊളുത്തെണീറ്റ് ഒരാൾ എഴുന്നേൽക്കുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ദിക്റിൽ എണീക്കണം. അല്ലാതെ അഹ്യാന ബഅദമ അമാതന വൈലിഹി നുശൂർ. അത് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഇടത്തെ കയ്യിൽ വെള്ളമെടുത്ത് മൂക്കിൽ 3 തവണ വെള്ളം കയറ്റി ചീറ്റണം. പിശാജ് തരിമൂക്കിലാണ് കിടന്നുറങ്ങിയത്. ഇങ്ങനെ പിശാജിനെ അകറ്റാൻ വേണ്ടി നേരം പുലരുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് ചൊല്ലുന്നവരെയുള്ള കാര്യങ്ങൾ എന്താണ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇടക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും, ദിക്റുകളും, പ്രാർത്ഥനകളും, ആ ഒരു സംരക്ഷണം നമ്മൾ സ്വീകരിക്കണം. പിശാജ് ജിന്നു വർഗത്തിലെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ജിന്നുകളും തെറ്റ് ചെയ്യുന്നവരല്ല. ജിന്നുവർഗത്തിലെ ഭൂരിപക്ഷം, ജിന്നുവർഗത്തിലെ ധിക്കാരികളായ ആളുകളെയാണ് ഷെയ്ത്താൻമാരെന്ന് പറയുന്നത്. ആ ഷെയ്ത്താൻമാരുണ്ടാക്കുന്ന സ്വാധീനം പലതരത്തിലാണ്. ആ പലതരത്തിലുള്ള സ്വാധീനം, അതിൻ്റെ അനന്തരഫലമാണ് ഏത് രൂപത്തിൽ വരുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അനന്തരഫലമാണ് ഈ സിഹറായും കണ്ണേറായും ഒക്കെ നമുക്ക് വലിക്കാൻ കാരണമായി തീരുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ സംരക്ഷണ കവചങ്ങൾ പഠിക്കുകയും അത് പുലർത്തുകയും പാലിക്കുകയും വേണം. വികൃതുവാകൾ അത് പഠിക്കാത്തവർ ഇന്നു മുതലെങ്കിലും അത് പഠിച്ചു തുടങ്ങും ഓരോന്നോരോന്ന്. ഇനി നോക്കിയിട്ടെങ്കിലും അത് ചൊല്ല. അതുകൊണ്ട് അധികാരികൾ പതിവാക്കുക, സംരക്ഷണം ഉറപ്പുവരുത്തുക. ചരടും ഉറുക്കും നൂലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു വിഷയം കൂടി ഞാൻ ഇവിടെ പറയാൻ ബാക്കിയുണ്ട്, പക്ഷെ നമ്മൾ അസംസ്കരിക്കാൻ സമയമായി. അത് ഇൻഷാല്ലാ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം. ജ്യോത്സ്യമാണ് സിഹർ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണെന്ത്? ജ്യോത്സ്യം. ഭാവി അറിയുമെന്ന് കളവ് പറഞ്ഞ് ചില പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുക? അങ്ങനെ വരുത്തിയിട്ട് അതിമാനുഷരാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, പണിക്കന്മാർ, ജ്യോത്സ്യന്മാർ, അറബ് മാന്ത്രികക്കാർ, തങ്ങന്മാർ തുടങ്ങിയിട്ടുള്ള കുറേ ഷെയ്ത്താന്റെ പൂജകരായ ആളുകൾ എന്ത് ചെയ്യുക? ആളുകളുടെ ചില ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, സിഹറിൽ നിന്ന് മോചനം കൊടുക്കുന്നൊക്കെ വാക്ക് കൊടുക്കുന്ന ഏർപ്പാട്. ജ്യോത്സ്യം, ജ്യോത്സ്യനെ സമീപിച്ചാൽ തന്നെ 40 സംസ്കാരം അവ സ്വീകരിക്കൂല. ജ്യോത്സ്യനെ വിശ്വസിച്ചാൽ കാഫറായി. യോനസിനെ വിശ്വസിച്ചാൽ കാഫറായി. സാഹിറുമാരെ മുഴുവൻ കൊന്നുകളയണമെന്നാണ് സഹാബിമാരുടെ കാലത്ത് വിധി നടപ്പാക്കിയെന്ന് കാണാൻ പറ്റും. സാഹിറുകൾ എന്താ ചെയ്യുക? ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊന്നുകളയണം. അത്രയും വലിയ ആഭിചാര പ്രവർത്തനം. ഈ ആഭിചാര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ജ്യോത്സ്യന്മാർ, കാഹിനുകൾ. അപ്പൊ ജ്യോത്സ്യത്തിന്റെ വിധി എന്താണ്? അത് കുഫറാണ്. ജ്യോത്സ്യന്മാരെ സമീപിക്കാനും പാടില്ല, അത് പരിശോധിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പോലും അങ്ങോട്ട് പോകാൻ പാടില്ല. അതിന്റെ അടുത്തേക്ക് പോയാൽ തന്നെ 40 സംസ്കാരം സ്വീകരിക്കൂല, വിശ്വസിച്ചാലോ കാഫറാവും. അതാണ് ജ്യോത്സ്യത്തിന്റെ വിധി. അതിന്റെ പ്രവർത്തനങ്ങൾ രീതി മറ്റൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല പിശാചിൽ നിന്നും എല്ലാ പിശാചുക്കളിൽ നിന്നും വരുന്ന എല്ലാ തരം വിപത്തുകളിലും ശ്രദ്ധകൾ നമുക്ക് മോചനവും മോക്ഷവും നൽകുമാറാവട്ടെ. നമ്മുടെ അറിവ് കൊണ്ടും മുബക്കത കൊണ്ടും വന്നുപോകും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തും ആപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തൽ സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തൽ തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസബ്ബിത ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ഇത്താഅതിക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.